പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. എന്റെ എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും അറിയിക്കുകയാണ്, നിങ്ങളെല്ലാവരും ആത്മാവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ചിന്തകള് മനുഷ്യ ഹൃദയങ്ങളെ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. ഇരുളടഞ്ഞ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തെ പ്രകാശിപ്പിക്കും. ഇന്ന് സഭായോഗവുമായുള്ള ബന്ധത്തില് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിൽ നമ്മളെ സഹായിച്ചു. Enter to the kingdom where there is the king. രാജാവുള്ള രാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്ന സന്ദേശത്തിന്റെ ഒരു സബ് ടൈറ്റിൽ ആയിട്ട് ഹാർട്ട് ആൻഡ് മൈൻഡ്, ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയറിംഗ് എന്ന ഭാഗമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇന്നും മുന്നോട്ടേക്ക് പോകുന്നത്. അദൃശ്യ മണ്ഡലത്തെ കാണുവാൻ വചനത്തിലൂടെ സ്വർഗത്തിൽ നമ്മളെ സഹായിക്കും. കാണുന്ന കാര്യങ്ങൾ താൽക്കാലികമാണ്, കാണാത്തത് നിത്യം എന്ന് തിരുവചനം പറയും. അപ്പൊ താൽക്കാലികത്തെ മാത്രം നോക്കി വിശ്വാസികൾ ആയ വ്യക്തിത്വങ്ങളാണ് ലോക ചരിത്രത്തിലുള്ളത്. അവർക്ക് കാണുന്ന ഒരു ശില വേണം, കാണുന്ന ഒരു ഫോട്ടോ വേണം, എന്തെങ്കിലുമൊക്കെ കാണുന്നതുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയുള്ളൂ, അവരുടെ ദൈവത്തെ കാണാൻ പറ്റുകയുള്ളൂ. എന്നാൽ യഥാർത്ഥ ദൈവം ആത്മാവാണ്. ഗോഡ് ഈസ് സ്പിരിറ്റ്. എവിടെ പറയുന്നു? വിശുദ്ധ ബൈബിൾ പറയും ദൈവം ആത്മാവാണ്. ആത്മാവിനെ കാണാൻ പറ്റുകയും ആത്മാവിനെ വെളിപ്പെടുത്താൻ പറ്റുകയും ഭൗതിക മണ്ഡലത്തിലെ. ഇതുകൊണ്ടാണ് യോഹന്നാൻ 1:18 ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. കാരണം ദൈവം ആത്മാവാണ്. എന്നാൽ തന്നെ മാറിയിരിക്കുന്ന പുത്രൻ കർത്താവായ യേശു ക്രിസ്തു ആ പിതാവിനെ, ദൈവത്തെ വെളിപ്പെടുത്തുക. അപ്പോ ദൈവത്തെ കാണാൻ പറ്റുകയില്ല, വെളിപ്പെടുത്തുവാനേ കഴിയും. ഈ അദൃശ്യ മണ്ഡലത്തെ നമ്മള് കാണുവാൻ കഴിയണമെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ആ തേജസ് നമുക്ക് കാണിച്ചു തരുവാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ഗിഫ്റ്റിങ് മോശം കിട്ടിയിട്ടുണ്ട്, ദൈവത്തിന്റെ തേജസ് എന്ന് കാണുക. യഥാർത്ഥത്തിൽ ദൈവത്തെ പൂർണ്ണമായി കാണുകയല്ല, ദൈവത്തിന്റെ തേജസ് എന്ന് കാണുക. കൃപയാൽ എന്റെ ആത്മീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ ആത്മമണ്ഡലത്തിൽ ഒന്നുമല്ലാത്ത, ഏതുമല്ലാത്ത ഈ ഏഴയ്ക്കും ആ ദൈവത്തിന്റെ തേജസ് കാണുവാൻ ഒരു കൃപ ദൈവം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിന്റെ പല സന്ദേശങ്ങളും നിങ്ങൾ കേട്ട് കാണും. 2000 ആ തുടക്കത്തിന്റെ സമയത്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട്. അതിനുശേഷമാണ് എന്റെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം കടന്നു വരാനായിട്ട്. അത് ദൈവത്തിന്റെ ഗിഫ്റ്റിംഗ് ആണ്. എന്നാൽ ആത്മീയ വളർച്ചയിലൂടെയും അത് സാധ്യമാകാൻ തുടങ്ങും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അദൃശ്യത്തെ നാം കാണുവാൻ സ്വർഗത്തിൽ നമ്മളെ സഹായിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച സന്ദേശത്തിൽ നാം കേട്ടു, അവിശ്വാസിയായിരുന്ന, അവിശ്വാസ തലത്തിൽ നിന്ന തോമാസിനെ കർത്താവ് പറഞ്ഞു, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കെ. അതിനുവേണ്ടി കർത്താവ് എന്താ ചെയ്തത്? കർത്താവ് ഒരു വചനം കൊടുത്തു. എന്തായിരുന്നു ആ വചനം? കാണുക, തൊടുക. എന്തിനു വേണ്ടി? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. വിശ്വാസം എങ്ങനെ വരുന്നു? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും. ശരിയാണോ? ഞാൻ പത്രോസ് കൂട്ടരം മീൻ പിടിച്ചു നടക്കുകയാണ് കടലിൽ. യേശു ഇതാ കടലിന്റെ മുകളിൽ നടന്നു ചെല്ലുകയാണ്. അത് കണ്ടപ്പോ പത്രോസിന് ഭയങ്കര സന്തോഷം. പത്രോസിന് യേശുവിന്റെ അടുക്കൽ ചെല്ലണം, ആഗ്രഹം പ്രകടിപ്പിച്ചു. യേശു പറഞ്ഞു പറ്റുമോ? പറ്റില്ല. പക്ഷെ ഒരൊറ്റ വചനം മതി, ആ വചനത്തിലുള്ള വിശ്വാസം വ്യാപരിക്കാൻ തുടങ്ങും. വിശ്വാസം വ്യാപരിച്ചാൽ വിശ്വാസം ലോകത്തെ ജയിക്കും. യേശു പറഞ്ഞു തോമാസിനോട് കാണുക തൊടുക എന്നാണ് പറഞ്ഞതെങ്കിൽ പത്രോസിനോട് പറഞ്ഞു വരിക. ഒരൊറ്റ വേട, ഇതാ ഉടനെ പത്രോസ് വേറൊന്നും കണ്ട് ചാടി ഇറങ്ങി വെള്ളത്തിന് മുകളിൽ നടക്കാൻ തുടങ്ങി. അവൻ താണുപോയതിന്റെ ഒറ്റ കാര്യം എന്ന് പറയുന്നത് ചുറ്റുപാടും നോക്കിയപ്പോഴാ താണുപോയത്. ഒറ്റ സന്ദേശം കർത്താവ് നമുക്ക് തരുന്നു, ഈ യാത്രയിൽ ചുറ്റുപാട് നോക്കരുത്, ചുറ്റുപാട് നോക്കിയാൽ നീ വീഴും. വിശ്വാസിന് നായകനും പൂർത്തി വരുന്നവനുമായ യേശുവെ നോക്കുക, യേശുവെ നോക്കുക. ഹല്ലേലൂയ. തോമസിനോട് പറഞ്ഞു വിശ്വാസിയായിരിക്കാൻ നീ എന്ത് ചെയ്യണം? എന്നെ കാണുക തൊടുക, ഇതാ ആത്മമണ്ഡലവും. തോമസിന് തുറക്കപ്പെട്ടു. തോമസ് പറയുകയാണ് എന്റെ കർത്താവും എന്റെ ദൈവവുമായിട്ട്. നമ്മളെപ്പോഴും ശരീരം കാണുന്ന ആളുകളാണ്. ശരീരം നമുക്ക് ശില വേണം, ശില അല്ലെങ്കിൽ ഫോട്ടോ ഇങ്ങനെ വേണം, എങ്കിലേ നമുക്ക് അത് എന്താകത്തുള്ളൂ, ആളാകത്തുള്ളൂ. അല്ലെ, യഥാർത്ഥത്തിൽ ദൈവം ആത്മാവാണ്. ആത്മാവാകുന്ന ദൈവം വസിച്ചിരുന്നത് യേശുവിന്റെ അസ്ഥിയിലല്ല, മാംസത്തിലല്ല. അസ്ഥി മാംസമല്ല, യേശുവിന്റെ അകത്തളമുണ്ട് ആത്മാവ്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മാവ് ദേഹി ദേഹമാണ്, ദേഹത്തിലല്ല, ദേഹത്തിന്റെ ഉള്ളിൽ ആത്മാവിലാണ് ദൈവം വസിക്കുന്നത്. ദൈവം ആത്മാവാണെങ്കിൽ ദൈവം വസിക്കുന്നതും ആത്മാവിൽ. ഈ അദൃശ്യമായ കാര്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത് കർത്താവ് ഈ സന്ദേശങ്ങൾ നമുക്ക് തരുന്നത്. ഹാർട്ട് ആൻഡ് മൈൻഡ്, ഗോഡ് ഇൻവിസിബിൾ എഞ്ചിനീയറിംഗ്, അദൃശ്യമായ വർക്ക്സ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് ഇന്ന് കുറച്ചും കൂടി ആഴത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോയ അടുത്ത രണ്ടു മൂന്ന് കല്ലുപൊടി വെച്ച് തരിക. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമ്മളുടെ ഉള്ളിലെ ചിന്താ തലങ്ങൾ, പഴയ ചിന്താ തലങ്ങൾ ഇടിച്ചു കളഞ്ഞ് പുതിയ ചിന്താ തലങ്ങളെ തരികയാണ്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ മക്കളെ, പള്ളിപ്രസംഗം കേൾക്കണ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അവനവന്റെ അകത്ത് ദൈവം, അവനവന്റെ ഉൾത്തലങ്ങളിലെ ദേവാലയങ്ങളെ പണിയുവാൻ തക്കവണ്ണം തരുന്ന, അല്ല എങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ അല്ലെങ്കിൽ ദൈവത്തെ കൂടാരമാക്കുവാൻ തരുന്ന ആ സന്ദേശമാണെന്ന് മനസ്സിലാക്കുക. കണ്ടക്ട് ചെയ്തപ്പോ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ കേട്ടില്ലേ, നിങ്ങൾ എന്തിനാ മക്കളെ കാത്തിരിക്കണേ, എന്തിനാ മക്കളെ കാത്തിരിക്കണേ? ദൈവം കാത്തിരിക്കുക. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ ആകാൻ വേണ്ടി ദൈവം കാത്തിരിക്കുക. അത് വെളിപ്പാട് ദിവസം 21-ാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ നമുക്കത് കാണാം. ദൈവം കാത്തിരിക്കാതിന് വേണ്ടി, ദൈവം ഇതിനു വേണ്ടി കാത്തിരിക്കണേ. ഈ തിന്മ നിറഞ്ഞ ലോകത്തിലേക്ക് ദൈവത്തിന് വരുവാൻ കഴിയുകയില്ല. അതേപോലെ കാരണം ആദിപരിശുദ്ധിയിൽ വസിക്കുന്ന ദൈവമാണ്. പകരം ഈ ലോകത്തെ ഉദ്ധരിച്ചെടുത്ത് ഇവിടെ നീതി വസിക്കുന്ന രീതിയിലെല്ലാമാക്കി പാപികളെ എല്ലാം മാറ്റി ഇതാ നീതി വസിക്കുന്ന ആ അന്തരീക്ഷത്തിലേക്ക് പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നതിന് ശേഷമാണ് ദൈവം നമ്മളെ കൂടാരമാക്കുന്നത്. പക്ഷെ നമ്മൾ എന്തിനാണ് അതിനു വേണ്ടി കാത്തിരിക്കുന്നത്? അതുവരെ വരാനായിട്ട് നമുക്ക് ഇന്ന് സ്വർഗരാജ്യത്തിലേക്ക് പോയി അവിടെ നമുക്ക് ദൈവത്തെ കൂടാരമാക്കി കൂടെ. മറ്റത് ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെയാണ്. പുതിയ ഇസ്രായേൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അത് അത് അതിന്റെ വിഷയം എന്ന് പറയുന്നത് ഈ ലോകം തിന്മ നിറഞ്ഞതാണ്. ദൈവം പറയുന്നത് ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അങ്ങനെ നാം വിശുദ്ധരായി ഭൂമിയെല്ലാം വിശുദ്ധിയിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവം ഭൂമിയിലേക്ക് മനുഷ്യരുടെ കൂടാരം അടിക്കാൻ വരുന്നത്. പക്ഷെ നമ്മൾ എന്തിനാണ് അതുവരെ കാത്തിരിക്കുന്നത്? നമുക്ക് ഇന്നേ ദൈവത്തെ കൂടാരമാക്കിക്കൂടെ, ഇന്നേ ദൈവത്തെ കൂടാരമാക്കിക്കൂടെ. ഇന്ന് പലരും അവരുടെ ഡിനോമിനേഷന്റെ കൂടാരത്തിൽ ഇരിക്കുക, ജഡ കൂടാരത്തിൽ ഇരിക്കുക. എന്നാൽ ആത്മാവിൽ വീണ്ടും ജനിച്ച പ്രിയ കുഞ്ഞേ, പ്രിയ പൈതലേ, നീ മനസ്സിലാക്ക്, ഇന്നേ നീ ദൈവത്തെ തന്നെ നിന്നെ കൂടാരമാക്കി മാറ്റേ. നീ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചു എന്നുള്ള കാര്യം ഓർമ്മയുണ്ടോ? യേശു രക്ഷകനായി സ്വീകരിച്ച വ്യക്തിത്വങ്ങളോടെ ഈ പറയുന്നേ. അതിന് എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കണം. ഒന്നാമത്തെ കൽപ്പന, സഹോദരനോ സഹോദരിയോ അപ്പനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ ഇവരാരും, ഇവരെല്ലാവരും സ്നേഹിക്കണം. പക്ഷെ ഇവര് അവരുടെ കൺസെപ്റ്റ് പ്രകാരമുള്ള ദൈവത്തെയല്ല നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടത്. വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണിച്ചു തരുന്ന വെറു ശിലയായ ദൈവത്തെ അല്ല, ജീവനുള്ള ദൈവത്തെ, നമ്മളോട് മിണ്ടാതിരിക്കുന്ന ദൈവത്തെ അല്ല, നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തെ, നമ്മളെ തോളിലിട്ട് ലാളിക്കുന്ന ദൈവത്തെ, ഹല്ലേലൂയ, നമ്മളുടെ ഒപ്പം നിൽക്കുന്ന ദൈവത്തെ, നമ്മളെ മാറോടണയ്ക്കുന്ന ദൈവത്തെ, ഹല്ലേലൂയ, മോനെ കമാൻ കമാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഗോ അഹെഡ്. അപ്പൊ എനിക്ക് വയ്യ, ഇതിനപ്പുറം ഞാൻ ചുമക്കാൻ എനിക്ക് വയ്യ, മോനെ ഞാൻ കൂടെ ഉണ്ട്, ഗോ അഹെഡ് എന്ന് പറഞ്ഞ് മാക്സിമം തേജസ് മക്കൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്ന ദൈവത്തെ, ഹല്ലേലൂയ. പ്രിയ മകനെ, പ്രിയ മകളെ, നിന്റെ അപ്പനെയും അമ്മയും നിന്റെ ചേട്ടനും ചേച്ചിയും നിന്റെ ഭാര്യയും നിന്റെ ഭർത്താവും നിന്റെ ചുറ്റുമുള്ള പാസ്റ്ററും അച്ഛനും മെത്രാനും ഒക്കെ നാളെ അസ്തമിക്കുക, അവരാരും കാണില്ല. പക്ഷെ നിന്റെ ദൈവം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാ. അതുകൊണ്ട് ഇവരെയൊക്കെ സ്നേഹിക്കുമ്പോൾ അവരുടെ പുറകെ അല്ല പോകേണ്ടത്, നീ ദൈവത്തിന്റെ പുറകെ പോകും. നീ ദൈവത്തിന്റെ പുറകെ പോകുന്നത് കാണുമ്പോ അവരും നിന്റെ പുറകെ ചിലരൊക്കെ വരും, അവരെ നിനക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. ചിലരങ്ങനെയല്ല, എന്റെ മതം, എന്റെ ഡിനോമിനേഷൻ, എന്റെ സംഘടന, എന്റെ അവര്, എന്റെ ഇവര്, ഞാൻ എന്റെ അപ്പനെ കുളിച്ചിട്ടിട്ട് വരാ, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് കുറെ പേര് അങ്ങോട്ട് പോകും. അവരവരുടെ വഴിക്ക് പോട്ടെ. പക്ഷെ നീ യേശുവിനെ അനുഗമിച്ച് നിന്റെ അപ്പനെയോട് അപ്പന്റെ മാറി ചേര്, അപ്പന്റെ മാറിൽ ചേര്. ഈ നാളുകളെ ദൈവത്തിന് വേണ്ടത് അങ്ങനെയുള്ള ആ സ്നേഹനിധിയായ അപ്പ, പപ്പ നമുക്ക്. ഇത് ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചറിയുമ്പോ അലരുവെ കണ്ണുനീരോടെ പാടിയ പാട്ടുകളാണ് പലപ്പോഴും നിങ്ങളുടെ ആ പാട്ടുപുസ്തകത്തിൽ നിങ്ങൾ കാണും. ആ അപ്പന്റെ ആഗ്രഹം, അങ്ങനെയുള്ള നിമിഷങ്ങളിൽ പാടിയ ഒരു പാട്ടാണ് ഓമനിക്കുന്ന അമ്മയേക്കാൾ ഓമനിക്കുന്ന, ഓമനിക്കുന്ന അമ്മയേക്കാൾ ഓമനിക്കും ദൈവമേ, എൻ ദൈവമേ നിൻ സാന്നിധ്യം സ്വന്തന ജീവയാത്രയിൽ. സ്വന്തനമാണ് ജീവയാത്ര. ജീവയാത്രയിൽ ഓരോ നിമിഷവും പരീക്ഷകളിലൂടെ വിഷയങ്ങളിലൂടെ എല്ലാം ദൈവം അനുവദിച്ച് നമ്മളെ കടത്തിവിടും. കൊല്ലാനല്ല, നശിപ്പിക്കാനല്ല, മാക്സിമം തേജസ്സോടുകൂടെ വരാൻ, മാക്സിമം തേജസ്സോടുകൂടെ. ഈ ലോകത്തിലെ പരീക്ഷകൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ കിരീടങ്ങളും ചെറിയ ചെറിയ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ തന്നെങ്കിൽ അതെല്ലാം വാടുന്ന കിരീടങ്ങളാണ്, സെമത്തേരി കൊണ്ട് തീരുന്ന കിരീടങ്ങളാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്നത് വാടാത്തതാണ്, ഒരിക്കലും അവസാനിക്കാത്തതാണ്. അപ്പോ ആ ജയത്തിലേക്ക് വന്നവനാണ് കിരീടം, ജയത്തിലേക്ക് വന്നവനാണ് കിരീടം. ഞാൻ നല്ല ഓട്ടം ഓടി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ജയം പ്രാപിച്ചു എന്നതിന്റെ അർത്ഥം ജയിക്കുന്നവനാണ് കിരീടം. പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം, തെളിയണം ആദ്യം, അതാണ് ജയം. തെളിഞ്ഞ ശേഷം ദൈവം അവർക്ക് ഒരുക്കിയിരിക്കുന്ന കിരീടം, ജീവിതത്തിലൂടെയുള്ള കിരീടം, ജീവ കിരീടം അവർ പ്രാപിക്കും. ഒരേ കുഞ്ഞുങ്ങളെ അതിനായിട്ട് ഒരുക്കിക്കൊള്ളണം. ഒരല്പസമയമേ ഉള്ളൂ. ആരുടെയും തംസപ്പിന് വേണ്ടി കാത്തിരിക്കരുത്. ആരും തംസപ്പ് തന്നാലും തന്നില്ലേലും പ്രിയ കുഞ്ഞേ, ഹല്ലേലൂയ, നീ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോ ദൈവവും നീയും മാത്രമേ ഉള്ളോ. നിന്റെ അപ്പൻ നിനക്ക് വേണ്ടി തംസ് പറയുന്നുണ്ട്, വെൽ ഡൺ മൈ സൺ, വെൽ ഡൺ, വെൽ ഡൺ, ഹല്ലേലൂയ. അതിന് വേണം ഉയരാൻ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം ഇത്രയും പാട്ടുകൾ ആ പാഠപുസ്തകത്തിൽ ജനിച്ചു, ഇന്ന് ജനിച്ചുകൊണ്ടിരിക്കുകയാ പുതിയത്. അപ്പൊ പാഠപുസ്തകത്തിൽ ജനിച്ചു. എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ലോകത്തിൽ ഒരുവനും ഉണ്ടായിരുന്നില്ല. കളിയാക്കി അടിച്ച് താഴെയിടാനും ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ലോകത്തിൽ ആരുമില്ലായിരുന്നു. എന്റെ സ്വർഗത്തിൽ എന്റെ സ്വർഗീയ പിതാവ് ഉണ്ടായിരുന്നു. വേൾഡ് ഓൺ മൈ സാൺ, ഗോ അഹെഡ്. എന്നെ വളർത്തിയത് ലോകത്തിലെ പ്രോത്സാഹനമല്ല, ലോകത്തിലെ തിരസ്കരണങ്ങൾ, സ്വർഗത്തിലെ അപ്പന്റെ പ്രോത്സാഹനം. ഹല്ലേലൂയ. എന്റെ സ്നേഹനിധിയായ എന്റെ പപ്പ, ആ പപ്പയെ കുറിച്ച് പറയുമ്പോയിരിക്കും ആയിരുന്ന എന്റെ ചുറ്റുമുള്ളവരാരെങ്കിലും ആ പപ്പയെ കുറിച്ച് എന്റെ കൺട്രോളിൽ എന്റെ കീഴിൽ നിൽക്കുന്നവർ എന്തെങ്കിലും നിന്മയായിട്ട് പറഞ്ഞാൽ ഞാൻ സഹിക്കത്തില്ല. അവരെ ശാസിച്ചമ്മ, അയ്യോ അവരെന്ത് വിചാരിക്കും, അവരോടുകൂടെ നിൽക്കണ്ടേ? നോ, എനിക്ക് എന്റെ അപ്പയോടുകൂടെ നിൽക്കുക, അതാണ് എനിക്ക് പ്രാധാന്യം. അത് കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടേ മറ്റെന്തോ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ ജീവിതം പോലെ പാരിൽ മനോഹരമായി തീരട്ടെ, മനോഹരമായി തീരട്ടെ. ആ ക്രിസ്തു ആകുന്ന തലയിലേക്ക് ഓരോ നിമിഷം നാം വളർന്നു ആ പിതാവിന് മാറി അലിഞ്ഞു ചേർന്നു. ക്രിസ്തുവിന്റെ സ്ഥലം എവിടെയാ? ദൈവത്തിന്റെ വചനം പറയുന്നു മലയാളത്തിൽ തന്റെ മടിയിൽ ഇരിക്കുന്ന, ഇംഗ്ലീഷ് അങ്ങനെയല്ല, തന്റെ മാറിൽ ബോസത്തിൽ ഇരിക്കുന്ന ക്രിസ്തു ആകുന്ന തലയോളം വളരുമ്പോൾ നാം പിതാവിന്റെ മാറിൽ അലിഞ്ഞു ചേരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞേ, നിന്നെ ഒരുവനും തൊടത്തില്ല, നിന്നെ ഒരുവനും തൊടത്തില്ല. നീ ആ പിതാവിന്റെ മാറിൽ നിന്നിരിക്ക. നിന്നെ തൊടാൻ വരുന്ന പിശാച് നീ ഇരിക്കുന്ന സ്ഥലം കാണുമ്പോ ഓടിപ്പോവും, ഓടിപ്പോവും. എന്നെ പിശാച് അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഒറ്റ കുഴപ്പമില്ല, അപ്പന്റെ മാറിപ്പോയിരുന്നിരുന്നു നോക്ക്, അപ്പന്റെ മാറിപ്പോയിരുന്നിരുന്നു നോക്ക്. പിശാച് ദൈവം ഏകനെന്ന് വിശ്വസിക്കുക മാത്രമല്ല, വിറയ്ക്കുക കൂടി ചെയ്യുന്നു, വിറയ്ക്കുക കൂടി ചെയ്യുന്നു. ഹല്ലേലൂയ. തന്റെ കൺമണിയെ തൊടുവാൻ ദൈവം അനുവദിക്കുകയില്ല. സ്നേഹനിധിയായ ഒരു പിതാവ് നമുക്കുണ്ട്, സ്നേഹനിധിയായ പിതാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ശ്രദ്ധിച്ചേ, നിങ്ങളെ ഈ വാക്കുകളിലൂടെ എല്ലാം നിങ്ങളിപ്പോ നിങ്ങൾക്കിപ്പോ ആരെ കാണാൻ പറ്റുമെന്ന് അറിയാമോ? ക്രിസ്തുവിനെ കാണാൻ പറ്റും, ക്രിസ്തുവിന്റെ ശുശ്രൂഷ കാണാൻ പറ്റും. ക്രിസ്തു എവിടെ സംസാരിച്ചാൽ ആരെ വെളിപ്പെടുത്തുമെന്ന് അറിയാമോ? പിതാവിനെ വെളിപ്പെടുത്തും, പിതാവിനെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവോത്രം വന്നു വന്ന് സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു നാം അറിയുന്നു. നാം യോഹന്നാൻ ലേഖനത്തിൽ നമുക്ക് കാണുന്ന ഒന്നാം തീയ അഞ്ച് ഒന്ന് ഒന്നാം ലേഖനം അഞ്ചാം തീയതി ഇരുപതാം വാക്യം നമ്മുടെ കാണുന്നു. അത് തന്നെയാണ് നമ്മൾ യോഹന്നാൻ ഒന്നിന്റെ പതിനെട്ടിൽ കാണുന്നത്, ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല, പിതാവിനെ കണ്ടിട്ടില്ല, തന്റെ മാറിയിരിക്കുന്ന പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ നമ്മളിലൂടെ ക്രിസ്തുവാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ആരെ വെളിപ്പെടുത്തും? നിങ്ങൾ ഈ ഞാൻ ഇതൊന്നും പറയാനല്ല ഇവിടെ ഇരുന്നത്, പക്ഷെ ഈ പറയണ മുഴുവൻ ആരെ കുറിച്ചാണ്? നമ്മുടെ സ്നേഹനിധിയായ സൃഷ്ടാവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം, സംസാരിക്കുന്ന ക്രിസ്തുവാണോ അതോ മനുഷ്യനാണോ എന്ന്. മനുഷ്യനാണെങ്കിൽ അവൻ സ്വന്തം മഹത്വം അന്വേഷിക്കും, ക്രിസ്തുവാണെങ്കിൽ തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കും. ഈ നാളിൽ നമുക്ക് ഇവിടെ നിൽക്കുന്നതായിട്ട് ഒന്നുമില്ല, നിൽക്കുന്നതൊന്നേയുള്ളൂ, ഇളകാത്ത രാജ്യമാ എൻ സ്വന്ത ഭവനമാ ദൈവത്തിൻ രാജ്യമേ. ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ആ രാജ്യത്തെ കുറിച്ചാണ് നിങ്ങൾ നമ്മൾ ആദ്യം കേട്ടത്. നമ്മുടെ ചിന്തയിൽ ആ രാജ്യം എന്ന് വെച്ചാൽ ഭക്ഷണവും പാനീയവും, അങ്ങനെയല്ല. ദൈവരാജ്യം ഭക്ഷണമല്ല, ദൈവരാജ്യം പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മ സന്തോഷമതേ. ദൈവരാജ്യത്തിന്റെ അനുഭവം, ദൈവരാജ്യത്തിന്റെ അനുഭവം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഇതാ ദൈവം ഏൽപ്പിച്ച ആ ഭാഗത്തേക്ക് ഒരല്പമായിട്ടൊന്ന് കടന്നു ചെല്ലട്ടെ. ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം, അപ്പോ ഇതിന്റെ ഹെഡിങ് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനും ഇതുവരെ കേൾക്കാത്ത ഒരു ഹെഡിങ് ആണ്, സബ് ടൈറ്റിൽ ആണേ, ഓ ലോർഡ് ഐ ലവ് യു. ഓ ഫാദർ, വായിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയോ, സ്വന്തമായിട്ട് വായിച്ചു നോക്കിയോ. ഞാൻ പറഞ്ഞതിന് മുമ്പ് കപടമുഖം, യഥാർത്ഥ മുഖം, പുതിയ മുഖം. ഫേക്ക് ഫേസ്, റിയൽ ഫേസ് ആൻഡ് ന്യൂ ഫേസ്, അല്ലെങ്കിൽ ഫേക്ക് ഇമേജ്, റിയൽ ഇമേജ് ആൻഡ് ന്യൂ ഇമേജ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ ഈ സംഭവം? നമ്മള് ആളുകളെ, ആളുകളുടെ യഥാർത്ഥ മുഖമുണ്ട്, തുടർന്ന് ഈ പ്ലാസ്റ്റിക് സർജറി ഒക്കെ നടത്തിയിട്ട് അല്ലെങ്കിൽ അതേപോലത്തെ ക്രമീകരണങ്ങൾ ചെയ്തിട്ട് വേറൊരു മുഖമാക്കി മാറ്റുന്ന സംഭവം. നമ്മുടെ നാട്ടിലെ എക്സാമ്പിൾ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ, നമ്മുടെ നാട്ടിലെ കരോള്, ക്രിസ്മസ് കരോള് വരുമ്പോ അതിൽ ക്രിസ്മസ് ഫാദറായിട്ട് വരുന്ന ആ ഒരു മുഖം മൂടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അറിയാം അല്ലെ, ആർട്ടിഫിഷ്യൽ ആയിട്ട്. എന്നാലേ ഇതാ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കുമ്പോ കണ്ട കണ്ടോ ഒരു മനുഷ്യനെ കണ്ടോ, ആ മനുഷ്യൻ തന്റെ യഥാർത്ഥ മുഖത്തുണ്ട്, എന്നാൽ വേറൊരു മുഖം മൂടി ഇതാ വെച്ചിരിക്കുന്ന ഒരു കാര്യം. അത് പൊളിച്ചു മാറ്റുന്ന രംഗം പോലെ കണ്ടോ, താനല്ലാത്ത വേറെ രൂപത്തിലേക്ക് വരികയാണ്. ഇതാ തന്റെ വൃത്തികെട്ട ആ ഒരു ഭംഗി കുറഞ്ഞ രൂപം മാറ്റിയിട്ട് ഭംഗിയുള്ള മുഖമാക്കി മാറ്റിയിരിക്കുന്ന രംഗം നമുക്ക് കാണാം. ഇതുണ്ടോ ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതാ തനിക്ക് ഒരു മുഖം, തനിക്ക് അത് വേറൊരു മുഖം. അപ്പോ തന്റെ യഥാർത്ഥ മുഖം അല്ലാതെ വേറൊരു മുഖം താന് നമ്മൾ ഉണ്ടാക്കുമ്പോ അതിനെയാണ് കാപട്യ മുഖം എന്ന് പറയുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, കപട മുഖം, യഥാർത്ഥ മുഖം, പുതിയ മുഖം. നമുക്ക് ഇനി വേണ്ടത് പുതിയ മുഖമാണ്. നമുക്ക് ഇനി വേണ്ടത് പുതിയ മുഖമാണ്. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം, ഒരുവൻ ക്രിസ്തുവിലായ ആ പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടിയുടെ മുഖമാണ് നമുക്കിനി വേണ്ടത്. പുതിയ സൃഷ്ടിയുടെ മുഖമാണ് നമുക്കിനി വേണ്ടത്. ഹല്ലേലൂയ. ഇരു തർക്കങ്ങളും വെള്ളയെടുപ്പ്, മീശയും, യേശുനാമത്തിലുള്ള സ്നാനം, പിതാവിനും തന്നെ മനുഷ്യന്മാരുടെ സ്നാനം, ഇങ്ങനെയുള്ള തർക്കങ്ങളും അതൊന്നും അല്ല വേണ്ടത് നമുക്ക്. ദൈവത്തിന്റെ വചനം പറയുന്നു, പരിച്ഛേദനവും അല്ല, അഗ്രചർമ്മവും അല്ല, ഇതുപോലെ തർക്കങ്ങളല്ല വേണ്ടത്. പുതിയ സൃഷ്ടി എത്രേ കാര്യം, പുതിയ സൃഷ്ടി എത്ര കാര്യം. പുതിയ സൃഷ്ടിയിലേക്ക് വരാതെ കുറെ തർക്കങ്ങളും പിടിച്ചെന്ന് പറഞ്ഞിട്ട് എന്തിട്ട കാര്യമുള്ളേ. നമ്മൾ ആദ്യത്തെ രണ്ട് മുഖങ്ങളിൽ ഏതെങ്കിലും കൊണ്ട് നടക്കുന്നവരായിരിക്കും. ഒന്നില്ലെങ്കിൽ കപട മുഖം, അല്ലെങ്കിൽ യഥാർത്ഥ മുഖം. പുതിയ മുഖത്തിലേക്ക് പോകുന്നവരായിരിക്കില്ല. അപ്പോ നമ്മൾ പഠിച്ച ആ സബ്ജക്റ്റുമായിട്ട് ബന്ധത്തില് എന്താണ് യഥാർത്ഥ മുഖം? നമ്മുടെ പഴയ മനുഷ്യനില്ലേ, ആ ചതിമോഹങ്ങളായി വഷളായി പോകുന്ന പഴയ മനുഷ്യൻ, അവനാണ് നമ്മുടെ യഥാർത്ഥ മുഖം. എഫേസ്യ ലേഖനം 4:22 നമ്മൾ വായിച്ചത് ഓർക്കുന്നുണ്ടോ? ആ 4:22 വായിച്ച ഭാഗം ഒന്നൊരു വായിച്ചടുകാസ്നെ.
മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതി മോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്.
ഇവിടെ പറയാണ് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളായി വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. അപ്പോ ആ മനുഷ്യന്റെ ഹൃദയമാണ് ഈ കാണുന്നേ, ഒരു കറുത്ത ഒരു ഹൃദയം അല്ലേ, ഒരു ആഷ് കളർ ഉള്ള ഒരു ഹൃദയം. ചതിമോഹങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ, അവനെ ഉപേക്ഷിക്കാനാ പറയുന്നേ. അതാണ് നമ്മുടെ യഥാർത്ഥ മുഖം. യഥാർത്ഥ മുഖം അതാണ്, അവനെ ഉപേക്ഷിക്കണം.
തയ്യാറാണോ? കുറച്ചു മുമ്പ് ഏതൊരു ആസിലൂടെ കേട്ടു, ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ വചനം പാലിക്കും. ഇപ്പൊ നിങ്ങൾ കേട്ടതായിട്ട് വചനമോ ബ്രദറെ? അത് പ്രസംഗിക്കാനുള്ളല്ലോ ബ്രദറെ, ഇത് ദൈവത്തിന്റെ വചനമാണ്, ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഇപ്പൊ എന്താ പറഞ്ഞേ, ചതിമോഹങ്ങളെ വഷളായി പോയ ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കും, ഉപേക്ഷിക്കാൻ തയ്യാറാണ്. തയ്യാറാണെങ്കിൽ കർത്താവോട് പറ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന്. ഇവനാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്ന ആള്. അപ്പോ കർത്താവോട് പറയുക, കർത്താവെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ചതിമോഹങ്ങൾ വഷളായി പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക. അപ്പൊ ഇതിന് തയ്യാറല്ല, ഞാൻ കുറെ പാട്ട് പാടാൻ തയ്യാറാണ്.
മകളെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ, അതായത് യേശു രക്ഷകനായി സ്വീകരിച്ച നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ പുതിയ സൃഷ്ടികർമ്മം നടന്നിട്ടുണ്ട്. ആ പുതിയ സൃഷ്ടികർമ്മത്തെ വെളിപ്പെടുത്താൻ നാം തയ്യാറാകണം. ഇത് തയ്യാറാകത്തോളത്തോളം കാലം എത്ര നാൾ ഈ പാട്ടിന്റെ ഗുസ്തിയും ബൈബിൾ പ്രസംഗത്തിന്റെ ഗുസ്തിയും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യവും. ഈ ബൈബിള് പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാകത്തില്ല. ഈ മനുഷ്യനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒരു നിമിഷം നിങ്ങൾ കുഞ്ഞുങ്ങളെ, ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ചിട്ട് ദൈവത്തോട് പറ, ഈ വചനം എനിക്ക് അനുസരിക്കാൻ പറ്റൂല്ലേ? ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ച്, ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് ദൈവത്തോടൊന്ന് ചോദിച്ച്, ദൈവത്തോടൊന്ന് പറഞ്ഞേ, ഞാൻ ഇപ്പൊ എന്ത് തീരുമാനം എടുത്തത്? എനിക്ക് ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ, ചതി മോഹങ്ങളെ വഷളായി പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ അങ്ങ് എന്നോട് പറഞ്ഞു. ഇത്രയും നാള് ഞാനിത് പലപ്പോഴും ലോകത്ത് കേട്ടിട്ടില്ല, പക്ഷേ ഈ ദേവദാസിന്റെ ഇതേപോലെയുള്ള ദേവദാസ് മരപ്രസംഗത്തിൽ ഞാനത് കേട്ടിട്ടുണ്ട്, ബൈബിള് വായിച്ചിട്ടുണ്ട്. എനിക്ക് ഇത് അനുസരിക്കാൻ പറ്റുമോ ഇല്ലയോ, ഞാൻ അതിനു വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ ദൈവസത്തിൽ നിന്ന് ചിന്തിച്ച്. ഇപ്പൊ മനസ്സിലായ ഓരോരുത്തർക്കും ഞാൻ ഇതുവരെ ഈ മനുഷ്യനെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായ ഇപ്പൊ തന്നെ എന്റെ കുറെ ചോദ്യങ്ങളുടെ പ്രാർത്ഥന ഉത്തരം ഞാൻ ഇപ്പൊ തന്നു കഴിഞ്ഞു കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ, ഞാനല്ല കർത്താവിനോട് തന്നു കഴിഞ്ഞു. ബ്രദറെ എന്തുകൊണ്ടാണ് എനിക്ക് വളരാൻ പറ്റാത്തത്? ബ്രദറെ എന്തുകൊണ്ടാണ് എനിക്ക് വളരാൻ പറ്റാത്തത്? ഞാൻ ഇത്രയും ചെയ്യുന്നുണ്ട് ബ്രദറെ, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, പ്രാർത്ഥിച്ചു പോസ്റ്റ്, എനിക്കെന്താ വളരാൻ പറ്റാത്തത്? ഇത് തന്നെ മോനെ കാര്യം. ചതിമോഹങ്ങൾ ആ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇത് പറയുമ്പോൾ ഇതിനെ വേറെ ലാഘവത്തോടുകൂടെ എടുക്കുകയാണ്, ഇതിനെ അതിൻ്റെതായ വെയിറ്റ് കൊടുക്കുന്നില്ല. അപ്പൊ ആദ്യം നമ്മളോട് പറഞ്ഞതിനെ നമ്മൾ ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ പിന്നെ നമ്മളിലൂടെ ദൈവപുത്രം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവപുത്രം വെളിപ്പെടുന്നത് എങ്ങനെയാ? ഇതാണ് നമ്മുടെ ഇന്നത്തെ മുഖം, ഇതാണ് യഥാർത്ഥ മുഖം. വളരെ വൃത്തികെട്ട ഒരു മുഖമാണിത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതിനെ കാണിക്കാതെ നമ്മൾ ഇതിനെ ഒരു ഫേക്ക് ഫേസ് ആക്കി ഇതിനെ മാറ്റുന്നു. അതാണ് കപടമുഖം. കപടമുഖം, ഒരു ഫേക്ക് ഫേസ്. പരീശന്മാരുടെ പരിപാടിയൊക്കെ ഇതായിരുന്നു. ഇതുകൊണ്ട് കർത്താവിനെ വിളിച്ചത്, നിങ്ങൾ പുറമെ ഭയങ്കര പ്രസംഗകരും നിങ്ങൾ പുറമെ ഭയങ്കര കടലും കരയും കടന്ന് ആളുകളെ മതിച്ചിറക്കുന്നവരും ഒക്കെയാ, ഭയങ്കര സുവിശേഷ വേല, അനേകരെ സ്നേഹപ്പെടാനൊക്കെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ അനേകരെ കിട്ടുന്നു, അവരെ നിങ്ങൾ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരക യോഗ്യരാക്കുന്നു. എന്നിട്ട് പറയാണ്, കപടഭക്തന്മാരെ. കണ്ടോ കണ്ടോ, ഫേക്ക് ഫേസ്, ഫേക്ക് ഫേസ്. ഫേക്ക് നോട്ട് കളഞ്ഞോടുന്ന കേട്ടിട്ടില്ലേ, ഫേക്ക് ഫേസ്, കപടഭക്തന്മാരെ. ഹല്ലേലൂയ. അതായത് ഈ ഒരു സംഭവത്തെ എന്ത് ചെയ്യാന്നറിയാമോ, ഇതിൽ നിന്ന് അവര് ഇത് മാറ്റാൻ അവരെ തയ്യാറല്ല. തിന്മയായി ജീവിക്കാനാണ് അവർക്ക് താല്പര്യം. പക്ഷെ മനുഷ്യന്റെ മുമ്പിൽ അവര് നിന്നറിയാമോ, ദാ ഇതിന്റെ മുമ്പിൽ, ഇതുണ്ടോ, ഇതിന്റെ ടിഷ്യൂ പേപ്പറാണ്, ഇതിന്റെ മുമ്പിൽ ഒരു വെള്ള ഉടുപ്പൊക്കെ ഇട്ട്, ഒരു നീണ്ട വെള്ള കുപ്പായമൊക്കെ ഇട്ട് അവരെ അതിന്റെ മുമ്പിൽ അങ്ങ് വരും. ഇതിനെ കാണിക്കത്തില്ല. ഇപ്പൊ ഞാൻ ആരായി? വെള്ളത, കർത്താവിന്റെ ഭാഷ പറഞ്ഞ വെള്ള തേച്ച കുഴിമാടായി, വെള്ള തേച്ച കുഴിമാടായി. ഇതാണ് ഫേക്ക് ഫേസ്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് ഇവരെ നോക്കി പറയാണ്, നിങ്ങളെക്കാൾ മുമ്പേ, നിങ്ങളെക്കാൾ മുമ്പ് ഈ റിയൽ ഫേസ് ഉള്ള ചുങ്കക്കാരനും വേശിയും സ്വർഗ്ഗത്തിൽ കിടക്കും. റിയൽ ഫേസ് ഉള്ള ചുങ്കക്കാരനും വേശിയും സ്വർഗ്ഗത്തിൽ കിടക്കും. നിങ്ങൾക്കോ നോ വേ. മനസ്സിലായോ? ഫേക്ക് ഫേസ്, ഫേക്ക് ഫേസ് ഉള്ളവന് നന്നാക്കാൻ പറ്റില്ലെന്നാണ് കർത്താവ് അതിലൂടെ പറയുന്നത്. അതുകൊണ്ട് ഫേക്ക് ഫേസ് ഉള്ളവര്, അതായത് കപട മുഖമുള്ളവര്, അവര് ഇനി മുതലെങ്കിലും കപട മുഖം കാണിക്കാതിരിക്കും. ശ്രദ്ധിച്ചോളണം, അതിൽ നിന്നൊക്കെ വിട്ടുപിരിയണം നമ്മൾ. നമ്മുടെ യഥാർത്ഥ മുഖം അവിടെ ഉണ്ട്. ചുങ്കക്കാരും പാപികളും പറയണത് എന്നറിയാമോ? ഞങ്ങൾ ചുങ്കക്കാരാ, പാപികളാ. വേശ്യ പറയുന്നത് എനിക്ക് യാതൊരു യോഗ്യതയില്ല, ഞാൻ വേശ്യയാണ്. എന്നാൽ ഈ പരിപാടികളൊക്കെ അകത്ത് വെച്ചിട്ട്, ഈ പരിപാടികളിൽ ജീവിപ്പാൻ താല്പര്യപ്പെട്ടിട്ട് പുറമേ മനുഷ്യരുടെ മുമ്പിൽ വരുമ്പോ ഇതാ ഒരു വെള്ളം കൊണ്ട് അതിനെ മറച്ച് മനുഷ്യരുടെ മുമ്പിൽ, അതായത് വെള്ളമെടുപ്പിന്റെ കാര്യമല്ല ഈ പറയുന്നത് കേട്ടോ, അതായത് ഒരു മാന്യതയുടെ വേഷം, മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വരുമ്പോ ഒരു മാന്യതയുടെ വേഷം ഇടുന്നു. അത് സ്ത്രീയായാലും പുരുഷനായാലും മാന്യതയുടെ വേഷം ഇടുന്നു. എന്നിട്ട് ഇതിനകം മറയ്ക്കുന്നു, ദൈവത്തിന്റെ മുമ്പാകെ ഇങ്ങനെ മറച്ചോണ്ട കാര്യമില്ല. പകരം ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ ലംഘനത്തെ നീ മറച്ചാ നിനക്ക് ശുഭം വരത്തില്ല. നീ അതിനെ ഏറ്റു പറയണം. നീ പറയണം, എന്റെ അപ്പ അയാളെ കാണുമ്പോ അയാൾ എന്നെ വഞ്ചിച്ചതാ എന്റെ ഹൃദയത്തിൽ വരുന്നത്, അയാളെ കൊല്ലാനുള്ള ദേഷ്യം എന്റെ അകത്തുണ്ട്. അതാണ് റിയൽ നേച്ചർ. പക്ഷെ എന്നെ അങ്ങ് സഹായിക്കണമേ. ആ സഹോദരൻ, ആ സഹോദരിയെ കാണുമ്പോ എന്റെ അകത്ത് ലസ്റ്റ് മോഹം ജനിക്കുന്ന എന്റെ അപ്പ, എനിക്ക് അങ്ങയോട് പാപം ചെയ്യാൻ ഒരു താല്പര്യമില്ല, എന്നെ അങ്ങ് സഹായിക്കണമേ എന്റെ അപ്പ. ദാറ്റ്സ് എ റിയൽ ഫേസ്. ദൈവത്തിന്റെ മുമ്പാകെ ഒന്നും മറക്കരുത് മക്കളെ, ദൈവത്തിന്റെ മുമ്പാകെ മറക്കരുത്. നമ്മൾക്ക് മറഞ്ഞു ജീവിച്ച ശീലമാവുള്ളേ, മറഞ്ഞു ജീവിച്ച പാരമ്പര്യമാവുള്ളേ. തുടക്കത്തിലല്ല കേട്ടോ, തുടക്കത്തിൽ നേരെ ജീവിച്ച പാരമ്പര്യം, ദൈവത്തോട് കൂടെ നടന്ന ആദമാ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ദൈവത്തെ കാണുമ്പോ മറയാൻ തുടങ്ങി. അപ്പനെ കാണുമ്പോ മറഞ്ഞു ജീവിക്കുക. അപ്പനെ മറഞ്ഞാ ശ്രദ്ധിച്ചോ, സംതിങ് റോങ് സംവേർ എൽസ്. നമ്മള് ചില ഒരു ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി, രണ്ടു വ്യക്തികളോട് സംസാരിക്കാനിടയായി. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മറ്റു മലയാളികളുടെ മുഖത്ത് നോക്കുന്നത്, ഈ വ്യക്തി മുഖത്ത് നോക്കുന്നത്, എനിക്ക് താഴേക്ക് നോക്കിയിരിക്കുക. ഞാൻ ദൈവത്തെ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ താഴെ നോക്കി, നേരെ മുഖത്തേക്ക് നോക്ക. എന്തിനാ? അതായത് മറിഞ്ഞു ജീവിക്കുകയാണ്, മറിഞ്ഞു ജീവിക്കുക. അകത്ത് തെറ്റ് വന്നു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ എന്തെന്നറിയാമോ, നമ്മുടെ മനുഷ്യ സ്വഭാവമാണ് അത് കാണിക്കാതിരിക്കാൻ ഒരു മറയിടും, മറയിടും. പക്ഷേ നമ്മളുടെ മനസ്സ് സമ്മതിക്കുവാണ്. നമ്മുടെ മുമ്പിൽ അവർ വരുമ്പോൾ ഓട്ടോമാറ്റിക് തല മാറും. നമ്മുടെ നേരെ നോക്കാൻ പറ്റില്ല, നേരെ നോക്കാൻ പറ്റില്ല. നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നോക്കത്തില്ല. ഇതാ ആദാവുകയും തെറ്റ് ചെയ്തു, ദൈവം വന്നപ്പോ അവര് ദൈവം ഒളിച്ചു, അവര് നേരെ നേരെ ഒളിച്ചു. അന്ന് മുതൽ അന്വേഷിക്കാൻ തുടങ്ങിയതാണ് മറ, മൊത്തം മറയ. അന്ന് മുതൽ അത്തിയുടെ ഇല തൊട്ടി ആദ്യത്തെ മറയിട്ട്, പാപം കൂടുന്തോറും മറ കൂടിക്കൊണ്ടേയിരിക്കും, പാപം കൂടിക്കൂടുന്തോറും മറ കൂടിക്കൊണ്ടേയിരിക്കും. അത്തിയില കൊണ്ട് അന്ന് അരയാടെ ഉണ്ടാക്കിയെന്ന കേട്ടെ, എന്തോരം ഉണ്ടാവും ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. അന്നേരം അരയാട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നിപ്പോ അരയാടയായി മേലാടയായി. പാപം കൂടുന്തോറും ആടകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. നേരത്തെ ഷർട്ടും പാന്റും മാത്രം മതിയായിരുന്നു, ഇപ്പൊ ഷർട്ടും പാന്റും മൊഹാടയും കൂടി ആയി. മനസ്സിലായില്ല അല്ലെ? പാപത്തിന്റെ എണ്ണം കൂടുന്തോറും ആടകളുടെ എണ്ണവും കൂടും. ഹല്ലേലൂയ. സ്വർണത്തിനെ വെളി കാണത്തില്ലല്ലോ മൊഹത്തിലൊരു ആട കൊടുക്കാതെ. ഹല്ലേലൂയ. പാപം കൂടുന്നതനുസരിച്ച് ആടകളുടെ എണ്ണവും കൂടും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മളെല്ലാം മറയിട്ട് ജീവിക്കുന്നവരെ മറ, മറയിടുക, മറ. ഫേക്ക് മനുഷ്യനെ ഉണ്ടാക്കിയ ഫേക്ക്, യാഥാർത്ഥ്യത്തെ അല്ല ഫേക്കിനെയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക്. അപ്പൊ നമുക്ക് ഇതിനെ മറ ഉണ്ടാക്കാൻ, നമ്മളുടെ പാരമ്പര്യമായിട്ട് അപ്പനപ്പച്ചന്മാർ മുതൽ ഇങ്ങനെ മറ ഉണ്ടാക്കി ഞങ്ങളുള്ളവരാ, അങ്ങനെ മറ ഉണ്ടാക്കി നടക്കുന്നവരാ. എന്നാൽ പുതിയ സൃഷ്ടിയിലേക്ക് വരുമ്പോൾ നിന്റെ മറയൊക്കെ പൊളിക്കല, എല്ലാ മറയും പൊളിച്ചിട്ട് പുതിയ സൃഷ്ടിയായ ദൈവപുത്രനെ വെളിപ്പെടുത്തുക. ആ റിയൽ ന്യൂ പുതിയതിനെ അങ്ങ് വെളിപ്പെടുത്തുകയാ. ഹല്ലേലൂയ. പക്ഷെ അതിനെ വെളിപ്പെടുത്തണമെങ്കിൽ ഒരു കാര്യമുണ്ട്, നമ്മൾ ശ്രേഷ്ഠമെന്ന് കരുതിയിരിക്കുന്ന നമ്മളിലെ നമ്മളെ തകർക്കാൻ തയ്യാറാകണം, ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഇതാ നമ്മുടെ പ്രശ്നം. എന്തേ പഴയ ചതിമോഹങ്ങളായി, കണ്ട ഇവൻ ചതിക്കുന്നവനാ, ചതിമോഹങ്ങളായി വഷളായി പോയ പഴയ മനുഷ്യനെ സൂക്ഷിച്ചുകൊണ്ട് നീ ദിവസവും മൂന്ന് പാട്ട്, ഒരു സങ്കീർത്തനം, ഒരു ഒരു ചെറിയ പ്രസംഗം കേട്ട് വീട്ടിൽ പോയാൽ നന്നാവും എന്ന് ബൈബിള് പറഞ്ഞില്ല. നമ്മൾ ചെയ്യണം അതാന്നേ. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യാതെ ബാക്കി എല്ലാം ചെയ്യും. ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി മോനെ, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, കാര്യം ക്ലിയർ ആവും. ബൈബിള് പറയുന്ന പുതിയ നിയമത്തിൽ പറയുന്ന ഒരൊറ്റ കാര്യം, പഴയ നിയമത്തിൽ ഈ കാര്യമില്ല. പുതിയ നിയമത്തിൽ പറയുന്ന ഒരൊറ്റ കാര്യം, പഴയ നിയമത്തിൽ ഈ മനുഷ്യനെ എന്ത് ചെയ്യുന്നറിയാമോ, ഈ മനുഷ്യന്റെ ഈ സ്വഭാവത്തെ വെളിപ്പെടാതിരിക്കാൻ ദൈവം ഇതിന്റെ ഉള്ളിലേക്ക് തന്റെ ന്യായ പ്രമാണത്തെ കയറ്റിവിട്ടു. ഇത് വെളിപ്പെടരുത്, ഈ തിന്മകറിഞ്ഞ സ്വഭാവം വെളിപ്പെടാതിരിക്കാൻ, അവരുടെ അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കാതിരിക്കാൻ ന്യായ പ്രമാണത്തിന്റെ അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റി. വ്യഭിചാരം ജീവം വന്നാൽ വ്യഭിചാരം ചെയ്യരുത്, അകത്തൊന്നും ഒരു കൽപ്പന, അതിനങ്ങ് തടയുകയാണ്. കൊല ചെയ്യരുത്, ഒരുത്തരെ കൊല്ലാൻ ദേഷ്യം വന്നു, അവനെ കൊല്ലാനായിട്ട് വരുമ്പോ അകത്തൊന്ന് ഇതാ കൽപ്പന തെളിയുകയാണ്, കൊല ചെയ്യരുത്. ഇതേപോലെ ഓരോ കൽപ്പനകളും അതിക്രമം വെളിപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ മനുഷ്യൻ ഇതിനും ഒരു മൊഹാടയല്ല, ഇതാ അവനൊരു കപട ഹൃദയത്തിന്റെ മുകളിൽ ഒരു തന്നെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് അവതരിപ്പിക്കുകയാണ്. അതല്ല നമുക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അതെങ്ങനെയാണ് അങ്ങനെ? പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും പലരും സംസാരിക്കാൻ നമുക്ക് കേൾക്കാൻ കഴിയും ടെലിഫോൺ സംസാരത്തിലൂടെ. പിന്നെ ഓ അതൊക്കെ നന്നായിട്ടോ, അങ്ങനെയൊക്കെ ചെയ്തൊക്കെ വളരെ നന്നായി. അയ്യോയ്യോ, നിങ്ങളാണ് യഥാർത്ഥത്തിൽ നല്ലൊരു മനുഷ്യൻ, നിങ്ങളാണ് അങ്ങനെ, നിങ്ങളത് ചെയ്തത് കൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ എല്ലാം ഒരു മാതൃകയായി. ടെലിഫോൺ ഡിസ്കണക്ട് ചെയ്ത ശേഷം പിന്നെ അവന്റെ ഒരു മാതൃക. നിങ്ങൾ ആരെ കുറിച്ചാണ് പറഞ്ഞത്? നമ്മുടെ ഇന്നടത്ത് ഇന്ന ആളെ, നിങ്ങൾ എന്നാ പറഞ്ഞത്? മാതൃ. അത് പിന്നെ അങ്ങനെയല്ലേ പറയണ്ടേ? ശരിക്കും യഥാർത്ഥത്തില് നമ്മൾ എന്തുവാ ചെയ്തേ, നമ്മുടെ ഈ ചതിമോഹങ്ങളെ വഷളായി പോയ മനുഷ്യൻ എന്ത് ചെയ്യായിരുന്നു? മറക്കുക. സഹോദരങ്ങളെ, നമ്മളെ തന്നെ ഒന്ന് കാണാം, നമ്മൾ ആരാ നമുക്ക് കാണാൻ പറ്റും? മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നമ്മളെ വേറൊരാളായിട്ട് അവതരിപ്പിക്കുക, ഒരു മുഖം മൂടിയിട്ട് കൊടുക്കുകയാണ്, വേറൊരാളായിട്ട് അവതരിപ്പിക്കുകയാണ്. ഈ പണിയും കൊണ്ട് അങ്ങനെ ദൈവത്തിന്റെ മുമ്പാകെ ചെന്നാനുള്ള കാര്യം അടികിട്ടും, അടിപ്പാർസല. ഈ പണിയും കൊണ്ടാണ് ഒരിക്കലും ഒരു പരീശൻ പ്രാർത്ഥിക്കാൻ ചെന്ന്, ഈ പണിയും കൊണ്ടാ പുള്ളിക്കാരൻ ചെന്ന്. പരീശൻ പറഞ്ഞു, ഞാൻ ആ ചുങ്കക്കാരനെ പോലും ഒന്നുമല്ലാട്ടോ ദൈവമേ, ഞാനാണെങ്കിൽ മിസ്റ്റർ വേറെയാണ്, കണ്ട ഞാൻ വേറെ ആളാണ്, ദൈവത്തിന്റെ മുമ്പിൽ മറിയിടാൻ പോയതാ പുള്ളി, ഞാന് ആഴ്ച ഇത്ര ദിവസം അവൻ അങ്ങനെയൊന്നും ഇല്ലാട്ട, ഞാൻ അങ്ങനെയൊക്കെയാ. പ്രിയ സഹോദരങ്ങളെ, ഇത് മനുഷ്യന്റെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ ജീവിക്കുന്ന രീതിയിൽ പോയി ദൈവത്തിന് മുമ്പിൽ പോയി ജീവിക്കല്ലേ. അടികിട്ടും അടി. അവരെഴുതിയിരിക്കുകയാണ്, മറ്റേ ചുങ്കക്കാരൻ എങ്ങനെയാ, ചുങ്കക്കാരൻ അങ്ങനെ തന്നെയാ കേട്ടോ, തങ്ങും മറയാൻ കിട്ടില്ല, തന്റെ യാഥാർത്ഥ്യമാണ്. ദൈവമേ, അങ്ങനെ മുമ്പിൽ നോക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല, ഇത് കണ്ടോ പാവിയാ. അവരെഴുതിയിരിക്കുകയാണ്, അവൻ നീതീകരിക്കപ്പെട്ടവനായി കടന്നുപോയി, മറ്റവനോ തള്ളപ്പെട്ടു. അപ്പോ ഈ കാപ്പട്ടിയ പരിപാടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് കാര്യമില്ല. മറക്കരുത്, ദൈവത്തിന് മുമ്പ് തുറന്നു കാണിക്കണം, അപ്പാ ഞാൻ ഇതാണ്, എനിക്കതിന് താല്പര്യമില്ല, എന്നോട് ക്ഷമിക്കണമേ, എന്നെ ഒന്ന് മാറ്റി തരണമേ. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മുമ്പാകെ നിലകൊള്ളു, അവിടെ നമ്മുടെ ജീവിതത്തിന് മാറ്റം സംഭവിക്കും. ഹല്ലേലൂയ. നമ്മളെ കരുതുന്ന, നമ്മളെ വീണ്ടെടുക്കാൻ ആഗ്രഹിച്ച് നമ്മളല്ല, ദൈവമാണ്. ഇത് ആദ്യം മനസ്സിലാക്കി. നമ്മളെ വീണ്ടെടുക്കാൻ ആഗ്രഹിച്ച ദൈവമാണ്. ദൈവത്തിന് മുമ്പാകെ അതനുസരിച്ച് നിൽക്കണം. നമ്മുടെ ഹൃദയത്തിലെ ഓരോ വിചാരങ്ങളും വികാരങ്ങളും ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കി നാം പ്രവർത്തിക്കണം. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഇവന്റെ സ്വഭാവത്തെ നമ്മൾ വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഈ മനുഷ്യൻ സ്വയം ഇഷ്ടത്തിൽ നിൽക്കുന്നവനാണ്, സ്വന്തം ഇഷ്ടത്തിൽ നിൽക്കുന്നവനാണ്. സ്വന്തം ഇഷ്ടത്തിൽ നിൽക്കുന്നവനെയല്ല ദൈവത്തിന് വേണ്ടത്, ദൈവ ഇഷ്ടത്തിൽ നിൽക്കുന്നവനെയാണ് വേണ്ടത്. എന്താണ് നമ്മളുടെ വന്ന തെറ്റെന്ന് നമ്മൾ യേശു 53:6 ഇതിനു മുമ്പ് മക്കളെ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഈ മനുഷ്യൻ സ്വന്തം ഇഷ്ടം നിൽക്കുന്നവനാ. ഈ സ്വന്തം ഇഷ്ടം നിൽക്കുന്നവനെ മറക്കരുത്. മറച്ചിട്ടോ, അയ്യോ ഞാനെല്ലാം ദൈവ ഇഷ്ടപ്രകാരം ചെയ്യുന്ന കേട്ടോ ബ്രദർ, മറക്കരുത്. ഇവൻ സ്വന്തം ഇഷ്ടക്കാരനാണ്. യേശു 53:6 ഏ ദാസൻ എടുത്തെങ്കിൽ ഒന്ന് വായിച്ചേ.
നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു.
അപ്പോ നാം തെറ്റിപ്പോയ തെറ്റെന്ന് പറയുന്നത് നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. അതാണ് ഈ പഴയ ചതിമോഹ വഷളായി പോയ പഴയ ഹൃദയത്തിൽ നിലകൊള്ളുന്നത്. താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ഹല്ലേലൂയ. ഓ ഫാദർ, ഐ ലവ്. ഈ പുള്ളിയുടെ മറ്റൊരു സ്വഭാവമാണ് സ്വന്തം മഹത്വം അന്വേഷിക്കുക, സ്വന്തം മഹത്വം അന്വേഷിക്കുക. നമ്മുടെ വീടുകളിലും ചുറ്റുപാടുകളിലും ഒക്കെ കാണാം സ്വന്തം മഹത്വം അന്വേഷിക്കുന്ന പരിപാടി. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുന്നു. എന്നാൽ നമ്മുടെ ഈ പഴയ ഹൃദയം ഇതിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞ ഇതിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ സ്വന്തം മഹത്വം അന്വേഷിക്കില്ല. എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഞാനപ്പോഴേ പറഞ്ഞില്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാനത് പറയുമ്പോൾ പലപ്പോഴും ഭാര്യ ഭർത്താവിന് പോകും, ഭർത്താവ് ഭാര്യനും പോകും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലായിരുന്നു. അത് ശരിയായോ? ഞാൻ പറഞ്ഞിട്ടാട്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ആയോ? അയ്യോ ഞാൻ പ്രാർത്ഥിച്ചിരുന്നിട്ടോ, ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഈ ഞാനെ ഉയർത്തിക്കൊണ്ടു പോരാനായിട്ട് ഇവന്റെ ഉള്ളിൽ ആഗ്രഹം, ഈ പഴയവന്റെ ഉള്ളിൽ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് മക്കളെ ഇത്. ഈ പഴയവന്റെ ഉള്ളിൽ എന്നെ അങ്ങ് ഉയർത്തണം, എന്നെ അങ്ങ് ഉയർത്തണം. എന്നിട്ട് പറയൂ, ഞങ്ങൾ ക്രിസ്തുവിനെ ഉയർത്തിയിട്ടോ? ശരിക്കോ അവനവനെ തന്നെ ഉയർത്തിയ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേലെ, അത് ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേലെ. അപ്പോ എല്ലാം ഞാൻ 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 ഞാൻ, നമുക്ക് ആ ഞാനെ വിടാനായിട്ട് കഴിയുന്നില്ല. പകരം ഒരു നമ്മൾ പറഞ്ഞിട്ടായിരിക്കാം, നമ്മൾ പ്രാർത്ഥിച്ചിട്ടായിരിക്കാം കാര്യം നടന്നാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ, ദൈവത്തിന് മഹത്വം, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ഞാൻ ഞങ്ങൾ വിട്ടിട്ട് ബാക്കിയുള്ളത് പറയാൻ പറ്റുമോ? അതാണ് ഇവന്റെ സ്വഭാവം. ഹൃദയം നിറഞ്ഞു കഴിയുന്ന പുറത്തേക്ക് വന്നിരിക്കും. ഞാനെ പിടിച്ചിരിക്കും അവിടെ. ഹല്ലേലൂയ. പ്രിയ സംഭവ സഹോദരങ്ങളെ, നമ്മൾ ചെയ്തതെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. നമ്മളാണെങ്കിൽ ഞാനെ പ്രദർശിപ്പിക്കാതിരിക്കുക, ദൈവം എന്നിലൂടെ ചെയ്തു. ഇവിടെ ഞാനെന്ന് പറഞ്ഞില്ലാലും കുഴപ്പമില്ലെന്നേ, ആത്മമണ്ഡലത്തിന് മുഴുവൻ അറിയാം നിങ്ങളാണ് ചെയ്തതെങ്കിൽ, നിങ്ങളാണ് ചെയ്തതെന്ന്. എന്തിനാണ് നമ്മളുടെ മാർക്ക് നമ്മൾ തന്നെ വെട്ടിക്കളയണേ? നമ്മുടെ മാർക്ക് നമ്മൾ തന്നെ വെട്ടിക്കളയണേ എന്തിനാ? ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ ഉയരുന്ന സ്വഭാവം, ഇത് ആരുടെ സ്വഭാവം എന്നറിയാമോ? ആ ഒരു തേജസ്സുള്ള ഒരു ദൂതനുണ്ടായിരുന്നു പണ്ട്. ഈ തേജസ്സുള്ള ദൂതന്റെ സ്വഭാവം, ഈ സ്വഭാവം വന്നപ്പോഴാണ് ദൂതൻ താഴെ പോയി. ദൂതൻ പറഞ്ഞു, ദൂതൻ ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത്, ഞാൻ അത്യുന്നതനോട് സമനാകും, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മുകളിൽ ഇതാ ഞാൻ, അവിടെ ഞാൻ കൂടുകൂട്ടും, ഇതാ ഞാൻ 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 എന്നുള്ള ചിന്ത ആ വ്യക്തിത്വത്തെ ആ ദൂതന്റെ ഉള്ളിൽ വന്നപ്പോ ഇതാ അവന്റെ സ്ഥാനത്ത് നിന്ന് ദൈവം അവനെ താഴെയിട്ടു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആത്മീയ വളർച്ചയുടെ ലെവലിൽ നിന്ന് താഴെ പോണോ?
അത് മുകളിലേക്ക് പോകണം. താഴെ പോകണവരെ ഇന്ന് മുതൽ ഞാൻ്റെ എണ്ണം കൂട്ടുക. മുകളിലേക്ക് പോകണവരെ ഞാൻ്റെ എണ്ണം മാറ്റിയിട്ട് അവിടെ എല്ലാം ക്രിസ്തുവിനെ കൊണ്ടുവരിക, ദൈവത്തെ കൊണ്ടുവരിക. അതായത് അതെങ്ങനെ കൊണ്ടുവരുമെന്ന് ചോദിക്കും. ഞാൻ മരിച്ചു, ഞാൻ കർത്താവിനോട് കൂടെ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു. ഇനി ഞാൻ ഇല്ലെന്നേ, ഇനി ഞാനല്ലെന്നേ, ഇനി ക്രിസ്തുവാന്നേ എന്നിലൂടെ ജീവിക്കുന്നേ. ഹല്ലേലൂയ. അപ്പൊ ഞാനിന്റെ ക്രെഡിറ്റ് മുഴുവൻ പോയി. അപ്പൊ ഞാനിന്റെ ക്രെഡിറ്റ് മുഴുവൻ പോയി കഴിഞ്ഞാൽ ഇനി മുതൽ ഇതാ ഒരു കുറച്ചു നേരം പ്രാർത്ഥിച്ചു, കുറച്ച് വചനം ധ്യാനിച്ചു, കുറച്ച് ആത്മീയമായി രണ്ടു പടി കയറി, എന്നിട്ട് ഇതാ മുമ്പിൽ ഒരു സംഭവം വന്നു, അവിടെ ഞാൻ കയറി കിട്ടു, ഞാൻ കയറിയ രണ്ടു പടി താഴേക്ക് ഇറങ്ങി, വീണ്ടും രണ്ടു ദിവസം കൊണ്ട് ആത്മീയ പ്രസംഗങ്ങൾ കേട്ടു, വീണ്ടും രണ്ടു പടി കയറി, വീണ്ടും അടുത്തൊരു സന്ദർഭം വന്നു, ഇതാ ഒരു കാര്യം ഇതാ നടന്നു എന്ന് പറഞ്ഞപ്പോ അത് ഞാനാട്ടാ, ഞാൻ വീണ്ടും രണ്ടു പടി താഴെ ഇറങ്ങി. ഇങ്ങനെ കയറുക ഇറങ്ങുക കയറുക ഇറങ്ങുക, യെരുശലേം ദേവാലയത്തിൽ കയറുന്ന പോലെ ആരോഹണം അവരോഹണം ആരോഹണം അവരോഹണം. ഈ ഞാനെങ്ങ് വിടു മക്കളെ, നമുക്ക് ഇവനെ അങ്ങ് ഉപേക്ഷിച്ചാൽ ഇവനെ നമുക്ക് ശരിയാക്കണം. ആരുടെ ഇവനെ ചതി മോഹങ്ങളാ വഷളായി പോയ പഴയ മനുഷ്യനെ നമുക്ക് ശരിയാക്കാം. അതോടുകൂടെ നമ്മളെ നമ്മൾ ആള് മാറിപ്പോകും, ആള് മാറിപ്പോകും. ഹല്ലേലൂയ. അപ്പൊ ഈ പുള്ളി സെൽഫ് ഗ്ലോറി അന്വേഷിക്കുന്നവരാ. അപ്പൊ നിങ്ങൾ ഒരു സെൽഫ് ഗ്ലോറി അന്വേഷിച്ചാൽ, അപ്പോ സെൽഫ് ഗ്ലോറി അന്വേഷിച്ചാൽ നീ ഒരു രാജാവാണെങ്കിൽ ദൈവം നിന്നെ സീറോ ആക്കും, സീറോ ആക്കും. നീ ദൈവത്തിന്റെ ഭാഗത്ത് അന്വേഷിച്ചാൽ നീ സീറോ ആണെങ്കിൽ ദൈവം നിന്നെ ഹീറോ ആക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താ തെളിവ്? പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായി. പുള്ളിക്കാരന് അന്ന് ലോക സമ്രാട്ടാ, പുള്ളിക്കാരൻ വലിയ കൊട്ടാരമൊക്കെ പോണു. എന്നിട്ട് പുള്ളി ഇങ്ങനെ ചുറ്റും നോക്കി, ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെ വലിയ ഗാർഡനൊക്കെ ആകാശത്ത് ഗാർഡനൊക്കെ ഉണ്ടാക്കിയെന്ന കേട്ടേക്ക. അപ്പൊ എന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ടുണ്ടാക്കിയ മഹതിയ ബാബിലോൺ അല്ലയോ, അല്ലെങ്കിൽ ബാബിലോൺ സിറ്റി അല്ലയോ. അത് പിന്നെ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലേക്ക് വന്നു മഹതി, ഇതാ ബാബിലോൺ അല്ലയോ. അങ്ങനെ അതാണ് തുടർന്ന് മഹതി എന്നുള്ള ലെവലിലേക്ക് മാറാൻ പോകുന്നത്. അപ്പോ സ്വയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു കൂട്ടം സംഭവം. ഇത് കേട്ട ഉടനെ തന്നെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവം അവനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റിയിട്ട് മൃഗത്തെ പോലെ പുല്ല് തിന്നുന്നവനാക്കി, പുല്ല് തിന്നുന്നവനാക്കി. എന്നിട്ട് ഒരു കാലം, ഏകദേശം 7 എന്ന് പറയുന്ന ഒരു കാലം പീരീഡ് കഴിഞ്ഞതിന് ശേഷം ആ രാജാവിന് മനസ്സിലായി, ആ രാജാവിന് മനസ്സിലായി, വാഴുന്നത് സ്വർഗമാണ്, ഞാനല്ല, എന്നെ ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലായി. മനം തിരിഞ്ഞപ്പോ ദൈവം ആ രാജാവിനെ സൗഖ്യമാക്കി. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. ദാനിയേൽ പ്രവാചന പുസ്തകം 4:28 മുതലുള്ള വാക്യം വായിച്ചു.
ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിന് വന്നു ഭവിച്ചു. 12 കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായത് എന്തെന്നാൽ,
ഈ വാക്ക് രാജാവിന്റെ വായിലിരിക്കുമ്പോൾ തന്നെ. അപ്പോ ഈ വാക്ക് രാജാവിന്റെ വായിലിരിക്കുമ്പോൾ തന്നെ, അപ്പോ ഞാൻ എന്നുള്ള വാക്ക് നമ്മൾ അഹങ്കാരത്തിൽ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടി, ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചാൽ ആ നിമിഷം തന്നെ സ്വർഗം. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർമാരുടെ സമ്മേളനത്തിലെ ഒരു ഒരു വീഡിയോ കാണാനിടയായി. അപ്പൊ ഇത് ഞാൻ മനസ്സിലാക്കിയത്, ഈ ഹോമിയോ ഡോക്ടേഴ്സ് ഇന്റെ ഗ്രൂപ്പാണ്, മറ്റു പല ഡോക്ടേഴ്സും ഉണ്ടാകും. അപ്പൊ ഞാൻ കണ്ടൊരു കാര്യം, ഈ ഇത് ജീവിതത്തിൽ കണ്ടൊരു കാര്യം, ഇവരെ ഈ ഇംഗ്ലീഷ് മരുന്ന് എഴുതുന്ന ഡോക്ടർമാര് ഈ ആയുർവേദ ഡോക്ടർമാർക്ക് എതിരെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ആയുർവേദം പറയുന്നവര് മറ്റുള്ളവർക്കെതിരെ പറയുന്നത് കേട്ടിട്ടില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ എതിര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നുന്നു ഇവര് ഹോമിയോ ഡോക്ടറാന്ന് തോന്നുന്നു, അദ്ദേഹം അന്നത്തെ പ്രസംഗൻ. അപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്റെ ഹൃദയത്തിൽ ഇപ്പൊ ചിന്തയിൽ വരുന്നത് ഇങ്ങനെയാണ്. അതായത് പല അസുഖങ്ങളും ഹോമിയോ ചികിത്സയിലൂടെ സൗഖ്യമായത് അദ്ദേഹം പറഞ്ഞു. ചിലത് ആയുർവേദത്തിലൂടെ സൗഖ്യമായത് അദ്ദേഹം പറഞ്ഞു. പിന്നെ ചിലത് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് വഷളായി പോയതും പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി അവർ ഇംഗ്ലീഷ് മരുന്നിന് എതിരാണ്. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, തലയ്ക്ക് ക്ഷതം പറ്റി, അകത്ത് തലയ്ക്ക് ക്ഷതം പറ്റിയിട്ട് ഇംഗ്ലീഷ് മരുന്നുകാരുടെ അടുക്കലേക്ക് കൊണ്ടുചെല്ലും. എന്നിട്ട് ഈ തലയ്ക്ക് എന്തെങ്കിലും ക്ഷതം പറ്റിയാൽ അതിന് മൈക്രോ അല്ലെങ്കിൽ നാനോ ടൈപ്പ് ഞരമ്പുകൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൽ കത്തി വെക്കാനേ പറ്റില്ല, അതിലൊന്നും ചെയ്യാനേ പറ്റില്ല. ഈ ഡോക്ടർമാർക്കെല്ലാം കൂടെ അതിന്റെ വട്ടം കൂടി നിൽക്കാനേ പറ്റുള്ളൂ, അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അകത്ത് കൊണ്ടു വയ്ക്കും, ആ അത് ഓപ്പറേഷൻ തിയേറ്ററിലെ ഐ സി യൂണിറ്റിലൊക്കെ കുറച്ചു നേരം സൂക്ഷിച്ചു വെക്കും. സൂക്ഷിച്ചു വെച്ചിട്ട് ചുറ്റും നോക്കി നിൽക്കും, വേറെ ഒന്നുമില്ല, ഒരു ചികിത്സയില്ല, കാരണം തലയുടെ ഉള്ളിൽ തൊടാൻ പറ്റില്ല, ഒരു ചികിത്സയില്ല. ഇങ്ങനെ നോക്കി നിൽക്കും, രക്ഷപ്പെട്ടാൽ ഡോക്ടർക്ക് ക്രെഡിറ്റ്, ആള് മരിച്ചാൽ ദൈവത്തിന്റെ കുഴപ്പം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, രക്ഷപ്പെട്ട ഡോക്ടർ ക്രെഡിറ്റ് അടിച്ചിരുന്നു, ഞാൻ ചികിത്സിച്ചു. അദ്ദേഹം പറഞ്ഞു ചികിത്സിക്കാൻ ഒന്നുമില്ല, അവിടെ തലയുടെ ഉള്ളിൽ കായ് കത്തി തൊടാൻ പറ്റില്ല. പിന്നെ പുറമേ ഉള്ള രക്തം എടുത്ത് കളയാം, തുന്നിക്കെട്ടലാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുന്നല്ല, അതെ ഇതിന്റെ ഉള്ളിൽ ഒരു പരിപാടി നടക്കും. അപ്പൊ നമ്മൾ ഇതുപോലെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നവരാ, ദൈവത്തിന്റെ ഭാഗത്ത് അടിച്ചു മാറ്റി ഞാൻ നോണി എടുത്തു മാറ്റി. ഇതൊക്കെ ദൈവന്റെ കുഴപ്പമാണ്. നമുക്ക് ഇവനെ ഇനി വെച്ചോണ്ടിരിക്കണം, നമ്മളുടെ ശത്രുവായിട്ട് പ്രവർത്തിക്കുന്ന വെച്ചോണ്ടിരിക്കണോ? ഉപേക്ഷിക്കാനല്ലേ ദൈവത്തിന്റെ വചനം പറഞ്ഞേ? അവന് വെച്ചോണ്ടിരിക്കരുത്. ഈ പുള്ളി ലോക സാമ്രാട്ടാ, പുള്ളി പറഞ്ഞു ഞാൻ എന്റെ മഹത്വത്തിനായി ഉണ്ടാക്കിയെന്ന്. ഉടനെ എന്ത് സംഭവിച്ചു? താഴേക്ക്,
ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാൻ ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായത് എന്തെന്നാൽ, നെബുക്കദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും, നിന്നെ കാളയെ പോലെ പുല്ലുതേറ്റും, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവനെ കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് നീ അറിയുന്നത് വരെ നിനക്ക് ഏഴു കാലം കഴിയും.
ഒരു പീരീഡ്, ആ വാക്ക് പറഞ്ഞത് ഒരു പീരീഡ്. അദ്ദേഹം ഡിമോട്ട് ചെയ്യപ്പെട്ടു പോയി, നമുക്ക് താഴേക്ക് ഇറക്കപ്പെട്ടു പോയി, നമുക്ക് താഴേക്ക് പോകണോ മുകളിലേക്ക് പോകണം? മക്കളെ നിങ്ങൾ തീരുമാനിക്കേ, ദൈവത്തിന് നിങ്ങൾ മുകളിലേക്ക് പോകണമെന്നാ, എനിക്കും നിങ്ങൾ മുകളിലേക്ക് പോകണമെന്നാ, നിങ്ങളല്ലേ എന്റെ പ്രതിഫലം. അപ്പോ ഈ ഞാൻ എന്ന് പറഞ്ഞ വായിലും ഹൃദയത്തിലും കൊണ്ടുവന്നിട്ട് താഴേക്ക് പോകാതെ പകരം അവിടെ ക്രിസ്തു എന്നിലൂടെ ജീവിച്ചു, ദൈവം എന്നിലൂടെ പ്രവർത്തിച്ചു. ഇനി ഞാനെന്ന് കൂടാ ദൈവം എന്നിലൂടെ എന്നിലൂടെ കേൾക്കില്ലെങ്കിൽ കുഴപ്പമില്ല, അത് കേട്ട് ഇതാ അവർക്ക് നന്നായി, അല്ലെങ്കിൽ ഇവർക്ക് നല്ല രീതിയിൽ വന്നു. ഉടനെ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി, ദൈവം എത്രയോ നല്ലവനാണ്, എന്തൊക്കെ എത്രയോ വാക്കുകളുണ്ട്, ദൈവം പ്രവർത്തിച്ചു. പകരം ഉടനെ അത് ഞാൻ പറഞ്ഞിട്ടല്ലേ, ഞാനാട്ടാണ് ചെയ്തത്. ഈ പരിപാടി നമ്മളങ്ങ് വിടുകയാണെങ്കിൽ നമുക്ക് ഈ രാജാവിനെ പോലെ ഡിമോഷൻ വരത്തില്ല, താഴേക്ക് പോകണ്ട, നമുക്ക് മുകളിലേക്ക് പോകാം. നമ്മൾ ഇതാ പിൻപിലേക്ക് പോകാനല്ലല്ലോ, മുൻപിലേക്ക് പോകാനല്ലേ, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലേക്കല്ലേ പോകണ്ടേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് പിൻപിലാണ് നാം ഓരോരുത്തരും താൻ തന്റെ സ്വയത്തിലേക്ക് പോയി, മുൻപിൽ നമ്മുടെ സ്വയത്തിലേക്കല്ല, നമ്മൾ ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ സ്വയത്തിലേക്കാണ് പോണേ. ഗോഡ് സെന്റേർഡ് ലൈഫാണ്, ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫാണ് നമ്മൾ നയിക്കേണ്ടത്. ക്രൈസ്റ്റ് നയിക്കുന്നത് ഗോഡ് സെന്റേർഡ് ലൈഫ്. അപ്പൊ പ്രിയ സഹോദരനെ, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഗോഡ് സെന്റേർഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു തലം നമ്മൾ സൂക്ഷിക്കാതെ ഈ ഒരു തലത്തില് നമ്മൾ ഇതിനെ ബൈപ്പാസ് ചെയ്ത് പോവാ, ബൈപ്പാസ് ചെയ്ത് പോവാ. ഞാൻ ഒരിക്കല് ബിസിനസ്സുമായുള്ള ബന്ധത്തിൽ ഇപ്പൊ ഓർക്കുന്നു, ഒരിക്കലും ഒരു രാജകോട്ടാളത്തിൽ ചെല്ലാണ്, രാജകോട്ടാളത്തിൽ ചെല്ലാണ്. ഇപ്പൊ അവിടെ പല പല ഡിപ്പാർട്ട്മെന്റും, അപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റില് അദ്ദേഹം ഉടനെ തന്നെ അവിടുത്തെ സെക്രട്ടറി, ഒരു വേറെ രാജ്യക്കാരൻ സെക്രട്ടറി എന്തോ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഇമിഗ്രേഷനിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ആരെ രക്ഷിക്കാൻ വേണ്ടി. ആ ഒരു നിയമത്തെ നമുക്കങ്ങ് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ഞാൻ കേട്ടോണ്ടിരിക്കും അദ്ദേഹം സംസാരിക്കും, ആ ഒരു നിയമത്തെ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അതിന്റെ അർത്ഥം ആരെയോ രക്ഷിക്കണം. അപ്പൊ ഈ നിയമത്തെ രക്ഷിച്ചെങ്കിൽ നിയമത്തിൽ വന്ന ആൾ പെട്ടുപോകും, അത് ബൈപ്പാസ് ചെയ്ത് പോകാൻ പറ്റുമോ? ഇതേപോലെ നമ്മൾ ഈ കറഞ്ഞ കർത്താവ് പറഞ്ഞ കാര്യത്തെ ബൈപ്പാസ് ചെയ്ത് ജീവിക്കുന്നവരല്ലേ? പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ പറഞ്ഞതിനെ ബൈപ്പാസ് ചെയ്ത് ആത്മീയ ജീവിതം നയിക്കുന്നവരല്ലേ? അതല്ലേ നമ്മുടെ പ്രശ്നം? അതല്ലേ നമ്മുടെ പ്രശ്നം? പഴയ മനുഷ്യനെ ചതി മോകള വഷളായി പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ പറഞ്ഞ അവനെ ബൈപ്പാസ് ചെയ്യും, അവനെ ബൈപ്പാസ് ചെയ്ത് നമ്മളെ ജീവിക്കും. ഇനി അവന്റെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന്റെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാ ഈ പുള്ളിക്കാരൻ മറ്റുള്ളവരുടെ കുറ്റാന്വേഷിച്ച് നടക്കുന്നവൻ. അത് അടുത്ത പ്രശ്നമായി. മറ്റുള്ളവന്റെ കുറ്റം. രണ്ടുപേരും നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ, ചാക്കോച്ചൻ അന്നപ്പനുമായിട്ട് സംസാരിക്കണേ. ചാക്കോച്ചൻ അന്നപ്പന്റെ കാര്യമായിരിക്കില്ല ചോദിക്കണേ, അന്നപ്പൻ ചാക്കോച്ചന്റെ കാര്യമല്ല ചോദിക്കണത്. നമ്മളുടെ തെക്കേ വീട്ടിലെ ജോസഫിന്റെ മോളുടെ കാര്യം എന്തായി? കാരണം അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അത് അറിയണം. അപ്പോ ഇത് അങ്ങോട്ടേക്ക് പറയും, അത് ഇങ്ങോട്ടേക്ക് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ ജോസഫിന്റെ മോളെ കുറിച്ച് രണ്ടു മൂന്നെണ്ണ അങ്ങ് പറഞ്ഞു കഴിയുമ്പോ രണ്ടുപേര് കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് സമ്പാദിച്ച ആത്മീക തേജസ് മുഴുവൻ താഴെപ്പ്. ഈ അപവാദം പറഞ്ഞ് നടക്കുന്ന ആരുടെ പരിപാടിയാന്ന് അറിയാമോ? ക്രിസ്തുവിന്റെയാ. അല്ലല്ല, ക്രിസ്തുവിന്റെ ഒന്നും അല്ല കേട്ടോ. ഇത് ബൈബിളിൽ ഒരാളുടെ പേരിട്ടിട്ടുണ്ട്, സഹോദരന്മാരുടെ കുറ്റം പറയുന്ന അപവാദി. അവന്റെ പണി നമ്മൾ ഭൂമി തുടങ്ങിയതാ അല്ലെ? സഹോദരന്മാരുടെ കുറ്റം പറയുന്ന അപവാദി. വെളിപ്പാട് ദിവസം 12-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോ അവിടെ പറയാണ് പിശാചിന്റെ പണിയാണ് അതെന്ന്. നമ്മളിത് ആരെ ഏൽപ്പിച്ചേ? അയാളെ കുറിച്ച് അന്വേഷിക്കുക, ഇയാളെ കുറിച്ച് അന്വേഷിക്കുക. ഇതല്ല നമ്മുടെ പണി. ഇപ്പൊ ഫേസ്ബുക്ക് ഉള്ളതുകൊണ്ട് സൗകര്യ മറ്റേ ആളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അയാളുടെ കോളത്തിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളെ കുറിച്ച് എല്ലാവർക്കും നമുക്ക് മനസ്സിലാവും. ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണമൊക്കെ നല്ലതാണ്. പക്ഷെ അവരുടെ വേണ്ട കുറ്റം പറയാൻ വേണ്ടി നമ്മൾ പോയാൽ, എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെ സംഭവിക്കുന്ന കാര്യം നമ്മുടെ ഉള്ള തേജസ് അങ്ങ് പോകും. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കേണ്ടതിന് പകരം നമ്മൾ പഴയ മനുഷ്യനെ ഉറപ്പിക്കുക, അവിടെ ചിട്ട് ഉറപ്പിക്കുക. എടുത്തെങ്കിലും വായിച്ചു 12:10.
അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ടു കളഞ്ഞുവല്ലോ.
ഈ പുള്ളിയുടെ പണി സഹോദരന്മാരെ കുറ്റം പറയുക എന്നുള്ളത്. സഹോദരന്മാരെ കുറ്റം പറയുന്ന അപവാദി. അപ്പോ ഈ ഒരു പണി നമ്മൾ ഏറ്റെടുക്കരുത്. ഇനി അവരുടെ ജീവിതത്തിൽ കുറ്റകുറവ് ഉണ്ടായിക്കോട്ടെ, ഇത് നമ്മുടെ ബിസിനസ് അല്ലെന്നേ. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ബ്രദറെ അവരുടെ ജീവിതത്തിൽ അങ്ങനെ, ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ, അവരങ്ങനെ ഇവരിങ്ങനെയാ. അവൻ പറഞ്ഞു, സി അതിന് നമുക്ക് എന്തുവാ, അവരങ്ങനെയാകട്ടെ അവരിങ്ങനെ ആകട്ടെ, നമ്മൾ നോക്കേണ്ട നമ്മളെങ്ങനെയാണെന്ന്. അവരെ ഇവരെയും കുറിച്ചല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. ദൈവം ചോദിക്കണത്, എടാ അപ്പുറത്തെ വീട്ടിലെ ചാക്കോച്ചൻ എങ്ങനെയാണ്ടടാ, ആ ചാക്കോച്ചനെ കുറിച്ചല്ല നമ്മൾ ചോദിക്കണേ. നമ്മള് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത നല്ലതായാലും തീയതാകിലും നമ്മൾ അവനവന് ഉത്തരം കൊടുക്കണം. അവനവനെ കുറിച്ച് ഉത്തരം കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ശാരദയെ കുറിച്ചോ ചാക്കോച്ചനെ കുറിച്ചോ ഒന്നുമല്ല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാനല്ല, അവിടെ ആദ്യം അവനവന്റെ കാര്യം, അവനവന്റെ കാര്യം. മറ്റുള്ളവരെ മാറ്റാൻ നമുക്ക് പറ്റില്ല, പകരം നമുക്ക് പറ്റുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് മാറിയിട്ട് മറ്റുള്ളവരെ മാറ്റാൻ നമുക്കൊരു സഹായം ചെയ്യാം. അവരുടെ മുമ്പിൽ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കും. ആ സമയത്ത് ഇതാ അവരോട് നല്ലത് പറയാൻ ഒരു അവസരം കിട്ടിയാൽ പറഞ്ഞും കൊടുക്കും. അല്ലാണ്ട് നമ്മൾ അവരുടേതായ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞതുകൊണ്ട്, വേറൊരാളോട് പറഞ്ഞതുകൊണ്ട് അവർ നന്നാകത്തില്ല. നമ്മൾ പാപികളാകുന്നതേ ഉള്ളൂ. അത് പിശാചിന്റെ പണിയാണ്, അത് നമ്മളെ ഏറ്റെടുക്കരുത്. അപ്പോ ഈ ഒരു സ്വഭാവം ആരുടെ ഉള്ളിലുണ്ട്? ജീവന്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെ അദൃശ്യമാണ്, ഇതൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളിലൂടെ വെളിപ്പെടും ഇല്ലേ? ഇങ്ങനെയാണ് ദൈവം വെളിപ്പെടുന്നത്. ഇതിപ്പോ പിശാച വെളിപ്പെടുന്നതിലൂടെ, അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. അത് നമ്മളിലൂടെ ചെയ്യുമ്പോൾ പിശാച നമ്മുടെ വീട്ടിൽ വെളിപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോളണം, ദൈവം എന്നോട് പറഞ്ഞത് ഉപേക്ഷിക്കാൻ പറഞ്ഞ സാധനത്തിൽ നിന്നാണല്ലോ ഇത് മുഴുവൻ വരുന്നേ. ഇനി ഇവന്റെ അടുത്ത വിഷയം എന്ന് പറയുന്നത് ഒന്ന് പത്രോസ് 4 അതിന്റെ 15 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ നമ്മളോട് അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മള് കഷ്ടം സഹി ഇതുപോലെ ആളുകൾക്ക് പലരും പലതൊക്കെയും പല പ്രശ്നങ്ങളാ. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് അവരെന്നോട് പറഞ്ഞു, അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു, അപ്പൊ അവര് പറഞ്ഞു നിങ്ങളാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവര് പറഞ്ഞു. ഒരു വിഷയം നടക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കരുത്. ദാ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടല്ല നമ്മൾ കഷ്ടം സഹിക്കേണ്ടത്, പകരം നമ്മുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ വേണ്ടി അവനെ തകർത്ത് കളയാൻ വേണ്ടിയാ കഷ്ടം സഹിക്കേണ്ടത്. എടുത്തെങ്കിൽ വായിച്ച്,
നിങ്ങളിൽ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടുമല്ല.
അവിടെ പറയാണ് നിങ്ങൾ കഷ്ടം സഹിക്കേണ്ടത് തിന്മ ചെയ്തിട്ടല്ല, മറ്റുള്ളവരുടെ പല കാര്യങ്ങളിൽ ഇടപെടുന്നവരായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. അപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അയാൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ അയാൾ അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു, പക്ഷെ അവള് പറഞ്ഞപ്പോ ഞാനത് ഇങ്ങനെ പറഞ്ഞതാണ്.
എന്തിനാണ് ഈ പരിപാടിക്കൊക്കെ പോകുന്നേ? അവരെ കുറിച്ച് ഇവരെ കുറിച്ചും പറയാനല്ല ദൈവം നമ്മളെ വെച്ചിരിക്കുന്നേ. ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത് നമ്മളിലുള്ള ദൈവത്തിന്റെ വാസന ഈ ഭൂമി മുഴുവൻ പ്രകാശിക്കണം. അപ്പൊ ഈ ഒരു തലത്തിൽ നമ്മൾ പോകുമ്പോ പിന്നെ നമ്മൾ അനുഭവിക്കേണ്ട കഷ്ടം എന്ന് പറയുന്നത് ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടം. അത് നമുക്ക് അടുത്ത സന്ദേശത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പഴയ മനുഷ്യൻ ഉപേക്ഷിക്കാൻ വേണ്ടി കഷ്ടം സഹിക്കും. അതിന് നിങ്ങൾക്ക് ഞാനൊരു ചിന്തിക്കാൻ വേണ്ടി ഒരു സന്ദേശം ഇട്ടു തരാം. മാർക്കോസ് സുവിശേഷം 14 അതിന്റെ 9 ഒന്ന് വായിച്ച് നമ്മൾ അന്ന് അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഒന്ന് വായിച്ചോളൂ, 14:9.
സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു.
ഹല്ലേലൂയ. നിങ്ങൾക്ക് സ്ക്രീനിൽ പ്രിയ സഹോദരങ്ങളെ ഒരു സംഭവം കാണാം. ഈ സാധനം ഒരു ജാറാണ്, ഒരു ജാറ്, മനസ്സിലായോ? ഇതിന്റെ ഉള്ളില് ശ്രേഷ്ഠമേറിയ തൈലമുണ്ട്. തൈലം ഒരു വ്യക്തി 1 പണിയെടുത്താൽ അത് ഒരു ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോ ഇത് ഈ ജാറ് പൊട്ടിക്കണം. ഈ ജാറ് പൊട്ടിക്കാൻ വേണ്ടി പ്രിയ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ ജാറ് പൊട്ടിക്കാനായിട്ട് നമ്മൾ കഷ്ടം സഹിക്കണം. ഹല്ലേലൂയ. ഈ ജാറ് പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടം സഹിക്കണം, അല്ലാതെ അതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള സമയം ഇപ്പൊ ഇല്ലല്ലോ. അപ്പോ നമ്മൾ കഷ്ടം സഹിക്കേണ്ടത് നമ്മൾ തിന്മ ചെയ്തിട്ട് നമ്മൾ അവളുടെ കാര്യത്തിൽ ഇടപെട്ടു, അവന്റെ കാര്യത്തിൽ ഇടപെട്ടു, പിന്നെ എന്തുണ്ട്, മറ്റവനെ കുറിച്ചുള്ള വിശേഷം എന്നാ ഉണ്ട്, ഇവനെ കുറിച്ചുള്ള വിശേഷം എന്നാ ഉണ്ട്, അവരെ കുറിച്ചുള്ളത്, ആ മറ്റേ ആൾ ഈ അന്നെ പെണ്ണിന്റെ ആ പെണ്ണ് ഇന്നാളോട് വിളിച്ചോടി പോയി, സംഭവം ശരിയായോ, ഇപ്പൊ എന്തായി ബ്രദറെ അത്? നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണല്ലോ, വേറെ ഒന്നിനു വേണ്ടിയല്ലേ ഞാൻ ചോദിച്ചേ. സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം നീ പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ ചോദിച്ചെന്ന്. ശ്രദ്ധിച്ചേ, നമ്മൾ സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങരുത്, നമ്മൾ ആത്മീക സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറണം. ഹല്ലേലൂയ. മുകളിലേക്ക് കയറണ്ടേ, താഴേക്കല്ല ഇറങ്ങണ്ടേ? അപ്പോ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടല്ല നമ്മൾ കഷ്ടം സഹിക്കേണ്ടേ? പകരം നമ്മൾ കഷ്ടം സഹിക്കേണ്ടത് ആ ജാറ് കണ്ടില്ലേ, ഒരു ജാറ്, അലാബാസ്റ്റർ ജാറ്, അത് വായിച്ചു നോക്കണം മുഴുവനെ. അടുത്ത ആഴ്ച എങ്കിലും നമുക്ക് വളരെ എളുപ്പമാണ് പഠിക്കാൻ. അപ്പോ ആ ജാറ് പൊട്ടിക്കാൻ വേണ്ടി, പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഒരു തൈലമുണ്ട്, അത് വെളിയിലിറക്കണം. അതിനു വേണ്ടിയാണ് കഷ്ടം സഹിക്കുന്നത്. അതാണ് നമ്മുടെ ന്യൂ നേച്ചർ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു ലോകത്തിലെ അവിടെ എല്ലാ സുവിശേഷം അറിയിക്കുന്നു. ഏറെ സുവിശേഷം ഇന്ന് പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, കർത്താവ് പ്രസംഗിച്ച സുവിശേഷം. എവിടെ എല്ലാ സുവിശേഷം അറിയിക്കുന്നു, ഈ സ്ത്രീ ചെയ്ത സംഭവം അവിടെ ഡിക്ലെയർ ചെയ്യപ്പെടും. അതാണ് സുവിശേഷത്തിന്റെ കാതൽ. ഒരാളെ മാറ്റുന്ന കാതലാണ്, ഒരാളെ മാറ്റുന്ന കാതൽ.
അല്ലേലൂയ. അതിന്റെ അകത്താണ് നമ്മൾ, ആ തൈലമാണ് നമ്മുടെ ന്യൂ നേച്ചർ. അതാണ് പുതിയ സൃഷ്ടി, അതാണ് പുതിയ സൃഷ്ടി. അതൊരു സന്ദേശമാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ടത് ആ മൂന്ന് രൂപങ്ങൾ. ഒന്ന് കപടരൂപം, കപടരൂപം. ആ കപടരൂപം നമ്മളുടെ ചതിമുഖങ്ങളായ വഷളായി പോയ പഴയ മനുഷ്യൻ, അവനിൽ നാം ജീവിക്കുമ്പോൾ തന്നെ ഞാൻ അതല്ല എന്ന് കാണിക്കാൻ വേണ്ടി പുറമെ നമ്മൾ സ്വഭാവത്തിലൂടെ വേറെ രൂപത്തെ കാണിക്കും. നിങ്ങൾ ചോദിക്കും, അതെങ്ങനെയാണ്? കർത്താവ് ചോദിക്കുന്നു, ദുഷ്ടരായിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ അവർ ആരാണ്? ദുഷ്ടന്മാരാണ്. നിങ്ങൾക്ക് നല്ലത് സംസാരിക്കാൻ എങ്ങനെ കഴിയും? അകത്താരാ അവന്മാരെ? ദുഷ്ടന്മാരാ, പക്ഷെ സംസാരിക്കണ എന്തുവാ? നല്ലതാ, നല്ലതാ. ഇതാണ് കപടരൂപം. ആരടാ പറഞ്ഞേ? ദൈവവചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരോട്, യഹൂദന്മാരോട്, ശാസ്ത്രിമാരോട്, നിങ്ങൾ ദുഷ്ടനാണ്. അപ്പൊ ആർക്കറിയാം ദുഷ്ടനാണെന്നുള്ള കാര്യം? കർത്താവിനറിയാ. നല്ല സംസാരിക്കുന്നൊക്കെ എങ്ങനെ കഴിയുന്നു? ഇതിന്റെ പേരാണ് കാപട്യമോ. ദുഷ്ടനാണ് അകത്ത്, പക്ഷെ പറയുമ്പോ ബ്രദറെ, സിസ്റ്ററെ, അകത്തെ ചിന്ത വേറെയാണ്, അകത്തെ ചിന്ത വേറെയാണ്. ചിന്ത മുഴുവൻ അറിയുന്ന ഒരു ദൈവം നമ്മളാണ്. ഹൃദയത്തിലെ നിരൂപണങ്ങൾ അറിയുന്നു. മനുഷ്യർ മുഖം നോക്കുമ്പോൾ ദൈവം ഹൃദയം നോക്കുന്നു. ഇതാണ് കപടമോ. മക്കളെ, ഇങ്ങനെയുള്ളവർക്ക് യാതൊരു പ്രത്യാശയില്ല. ഇങ്ങനെയുള്ളവര് ബുദ്ധിമുട്ടാ. ഇതിൽ പെട്ടതാണ് നമ്മുടെ ഒരു നേരത്തെ പാട്ട് പാടിയില്ലേ, എണ്ണ തീരും വിളക്ക് പോ, തീയണയും ജീവിതം തീരും മുമ്പേ നേടുക, ജീവനെ നിത്യ ജീവനായി. തുടർന്ന് നമ്മൾ പാടി, അന്യ സഫിറ കുടുംബത്തെ പാഴ്പണികളെ വിടുക നീ എന്നൊരു സ്റ്റാൻസ് നമ്മൾ പാടി അല്ലേ. അപ്പൊ അന്യ സഫിറ കുടുംബം ഇതേ ടൈപ്പാ. ഭയങ്കര ഭക്തന്മാരാ. സുവിശേഷത്തിന് വേണ്ടി ഭയങ്കരമായ സംഭാവന കൊടുക്കുന്നതാ, സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ നല്ലതാ. പക്ഷേ അനന്യ സഫിറ പരിപാടി ആണ്. മനുഷ്യർ മുമ്പേ പേരെടുക്കാൻ അനന്യ സഫിറ കുടുംബത്തിൽ പാഴ്പണികളെ വിടുക നീ ഓടും വിശ്വാസി. അപ്പോ അതൊരു പാഴ്പണിയാ. ഇതേപോലെ അകം വേറെ, പുറം വേറെ. പത്രോസ് ചോദിക്കുന്നുണ്ട്, ദൈവത്തോട് വ്യാജം കാണിപ്പാൻ. അതായത് നിങ്ങൾ മനുഷ്യരോടല്ല വ്യാജം കാണിച്ചത്, ദൈവത്തോടാണ് വ്യാജം കാണിച്ചത്. കപട വിശ്വാസം. ഈ പരിപാടിയാണെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ഈ പരിപാടി ഉണ്ടെങ്കിൽ മക്കളെ അതൊക്കെ വിട്ടുമാറി. എന്നിട്ട് ആ ചുണ്ടക്കാരൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയില്ലേ, മനുഷ്യ പ്രാർത്ഥനയില്ല, ചുണ്ടക്കാരൻ ദൈവത്തിന്റെ മുഖത്തേക്ക് പോലും നോക്കാനായിട്ട് ധൈര്യം കാണിച്ചില്ല. ഞാൻ പാപിയാണ്, അങ്ങനെ മുഖത്ത് പോലും നോക്കാൻ യോഗ്യതയില്ല. ഞാൻ ആരാണെന്ന് അയാളെ കാണിക്കുക, തന്റെ റിയൽ ഫേസാ കാണിക്കണേ. കപട മുഖമല്ല, റിയൽ ഫേസാണ്. പലിശൻ അങ്ങനെയല്ല, തന്റെ കപട മുഖമാണ് കാണിക്കണേ. റിയൽ ഫേസ് കാണിക്കുക. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ മുമ്പാകെ ആ റിയൽ ഫേസ് ഒന്ന് കാണിച്ച്, റിയൽ ഫേസ് ഒന്ന് കാണിച്ച്. അവിടെയാണ് ജയം. റിയൽ ഫേസ്, ഹല്ലേലൂയ. റിയൽ ഫേസ് കാണിക്കണം. അപ്പാ എനിക്ക് പറ്റുന്നില്ല, അപ്പാ എനിക്ക് പറ്റുന്നില്ല. ആ അപ്പ വരും, മോന് പറ്റാത്തത്, മോൾക്ക് പറ്റാത്തത് ചെയ്യിച്ചു തരാൻ വേണ്ടി അപ്പ വരും. അപ്പ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് കുഞ്ഞുങ്ങൾ പറയുമ്പോ എന്ത് ചെയ്യും അപ്പൻ അല്ലെങ്കിൽ അമ്മ? കൈക്ക് പിടിച്ച് എഴുതിക്കും അല്ലേ. അതിനേക്കാളും നമ്മൾ എഴുതാൻ പഠിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെ ചെയ്യാൻ പഠിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെല്ലാം പഠിപ്പിച്ചു തരും. സത്യത്തിൽ നടക്കുവാനുള്ള വഴി കർത്താവ് കാണിച്ചു തരും, നമ്മളെ പഠിപ്പിച്ചു തരും. ഹല്ലേലൂയ. ഓ പ്രിയ സഹോദരങ്ങളെ, ഇതാ ആ ചുങ്കക്കാരനെ പോലെ ട്രൂ ഫേസ് അല്ലെങ്കിൽ ദ റിയൽ ഫേസ് നമ്മുടെ ദൈവം സ്വന്തം കാണിക്കുക. ആ റിയൽ ഫേസ് എന്താണ്? ചതിമോഹങ്ങളാ, വഷളായി പോയ പഴയ മനുഷ്യൻ, എനിക്ക് പറ്റുന്നില്ല. ദൈവോടെ സഹായം, ദൈവോടെ സഹായം. ഇനി നമ്മുടെ ട്രൂ ഫേസ്, സോറി, നമ്മുടെ പുതിയ ഫേസ്. ആ പുതിയ ഫേസ് ആണ് ഒരു ക്രിസ്തുവിലായ ആ പുതിയ സൃഷ്ടിയായി. ഹല്ലേലൂയ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശം നമ്മൾ അതിന്റെ ആഴത്തിലൂടെ നമുക്ക് കടന്നുപോകും. അതാണ് അലാബാസ്റ്റർ ചാർ. മലയാളത്തിൽ പറഞ്ഞാൽ സ്വച്ഛ ജഡ മാംസി തൈലം. അലാബാസ്റ്റർ ജാർ, അതിന്റെ ഉള്ളിലുള്ളത്. ഹല്ലേലൂയ. അതിന്റെ ഉള്ളിലുള്ളത്, അത് പൊട്ടിച്ച് വെളിയിറക്കണം. അത് നമ്മുടെ ന്യൂ നേച്ചറാണ്. അത് വെളിയിറങ്ങണമെങ്കിൽ ഒന്ന് പൊട്ടിയെങ്കിൽ മാത്രമേ ആ പുതിയ നേച്ചർ വെളിയിലിറങ്ങും. പുതിയ നേച്ചർ വെളിയിലിറങ്ങിയാൽ ആ അന്തരീക്ഷം മുഴുവൻ ആ സുഗന്ധ വാസന കൊണ്ട് നിറയുന്നത് പോലെ നമ്മളിലൂടെ ദൈവോത്രം വെളിപ്പെടും. നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് അതെല്ലാം ഒരു അനുഗ്രഹമായി മാറും.
ഏറിയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ കേട്ട ദൈവിക ചിന്തകൾ നമുക്ക് ദൈവസന്നിധിയിൽ വെക്കാം. ഞാൻ ആരാ? ഞാൻ കപടമോഹക്കാരനാണോ? ഞാൻ യഥാർത്ഥ മോഹക്കാരനാണോ? ഞാൻ പുതിയ മോഹക്കാരനാണോ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചോദ്യം ചെയ്യാം, ഞാൻ ഏത് മോഹക്കാരനാണ്? വചനം കേട്ട് കേട്ട് തഴമ്പിച്ച അവസ്ഥകളൊക്കെ വിട്ടിട്ട്, വചനം കേട്ട് ഇനിയും തഴമ്പ് വെക്കാതെ മാറ്റം വെക്കാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരണം. ആള് മാറിയവരാണ്, പിശാചിന്റെ പദ്ധതികൾ ചെയ്യുന്നവരായിട്ട്, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്നവരായിട്ടല്ല സഹോദരങ്ങളെ, ആള് മാറുന്നവരായിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളെ എടുപ്പിക്കാം. അതിലൊരൊറ്റ വ്യവസ്ഥയേ ഉള്ളൂ, ഒരൊറ്റ വ്യവസ്ഥ, ആളുമാറ ഒരൊറ്റ വ്യവസ്ഥയേ ഉള്ളൂ. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക, പുതിയ മനുഷ്യനെ ധരിക്കുക. ഹല്ലേലൂയ. അതിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. പഴയ ഹൃദയം മാറി പുതിയ ഹൃദയം വരുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളെ സമർപ്പിക്കാം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞാൻ ആര്? എല്ലാ കണ്ണുകളും അടയുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ ശോധിച്ച്, ഞാൻ ആ പരീശനെ പോലെ കപടമുഖക്കാരനാണ്. പരീശന് പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, പ്രസംഗമുണ്ട്, സുവിശേഷം, കടലും കരയും കടന്ന് ആളുകളെ മാറ്റിച്ചേർക്കുന്നു. ഞാൻ ആര്? ഞാൻ കപടമുഖക്കാരനാണ്. അതോ ഞാൻ യഥാർത്ഥ മോഹക്കാരനാണ്? ചതിമോഹങ്ങളാ വഷളായി പോയൊരു വ്യക്തിത്വമാണ്. അച്ചുങ്കക്കാരനെ പോലെ എന്റെ യഥാർത്ഥ മോഹമാണോ ഞാൻ ദൈവത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുന്നത്? ഇനി എനിക്കൊരു പുതിയ മോഹമുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയായി. ദൈവത്തിന് ജനിച്ചതൊക്കെയും തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദൈവത്തിന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. ദൈവത്തിന്റെ വിത്തവൻ കിടക്കുന്നു. ആ പുതിയ സ്വഭാവമാണോ, പുതിയ ഫേസ് ആണോ ഞാൻ വെളിപ്പെടുത്തുന്നത്? ഏത് ഫേസ് ആണ് ഞാൻ വെളിപ്പെടുത്തുന്നത്? അവനവനെ തന്നെ ദൈവം ഭാഗം ശോധിച്ചു. കാപ്പട്ടിയ ഫേസുകാരന് പ്രത്യാശയില്ല. പക്ഷെ അവൻ ആ കാപ്പട്ടിയ ഫേസ് ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ അവനും പ്രത്യാശ. ഈ ചെറിയ ജീവിതം ജന്മദിനവാതിലൂടെ പ്രവേശിച്ച് മരണദിനവാതിലൂടെ കടന്നു പോകുമ്പോ അത് നമ്മുടെ പരീക്ഷാ വേളയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആളെ മാറ്റുവാൻ ദൈവം തന്ന സമയമാണെന്ന് മനസ്സിലാക്കി, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ എത്തിക്കാം. ഇനി ഞാനുമായിട്ടുള്ള നിങ്ങളുടെ കാര്യം ദൈവവുമായിട്ടാണ് അവനവന്റെ കാര്യം. അവനവനെ തന്നെ ശോധന ചെയ്യട്ടെ. ദൈവസന്നിധി, നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ വെളിപ്പെടുത്തുക. ദൈവത്തോട് സഹായം അപേക്ഷിച്ച ഞാനെന്നുള്ള ഭാവം, ഞാനെന്നുള്ള വാക്കുകൾ, ഇതെല്ലാം ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കട്ടെ. ഓരോ നിമിഷവും ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ അവനവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മക്കൾക്ക് ആശ്വാസം. നമുക്ക് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, അങ്ങനത്തെ ചിന്തകൾക്കായി നന്ദി. ഓണസ്തു. കപടമുഖം, യഥാർത്ഥ മുഖം, പുതിയ മുഖം. പ്രിയ നല്ല നാഥ, ഞങ്ങൾ പുതിയ മുഖത്തിലേക്ക് വരുവാൻ അങ്ങ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. മനുഷ്യഹൃദയങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയാത്തത് അങ്ങയുടെ ആഴമേറിയ പണി, അങ്ങയുടെ ആത്മാവിനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പണിത്. അത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനായി നന്ദിയോടെ. പ്രിയ നല്ല പിതാവേ, ഇതിൽ സ്വയമേ വളരുവാനൊന്നും ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങളുടെ കഴിവ് അങ്ങ, ഞങ്ങളുടെ ശക്തിയും ബലവും അങ്ങ. ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കും. നിശബ്ദ കാഴ്ച വരുന്നതിൽ എല്ലാ മക്കളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. ഈ ചെറുനാളിൽ അങ്ങയുടെ പദ്ധതിയെ അവഗണിക്കാം, ഇതിന് ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് കരുതി നിലകൊണ്ട് ഇതിൽ ജീവിപ്പാനുള്ള സുബോധം താല്പര്യം അങ്ങയുടെ മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കണം. ഇതിലൂടെ പ്രാപിച്ച ദൈവിക ജീവന ദൈവിക തേജസ് ലോകത്തിലേക്ക് ഇറങ്ങി നഷ്ടപ്പെടുത്തി കളയാം. സുവിശേഷം കൊണ്ടുള്ള ഒരുക്കമാകുന്ന പാദരക്ഷ ഇട്ടുകൊണ്ട് മാത്രം ലോകത്തിലേക്ക് ഇറങ്ങുവാൻ ഞങ്ങളെ അങ്ങയുടെ മക്കളെ അങ്ങ് പരിശീലിപ്പിക്കണമേ. ഞങ്ങളെ അങ്ങ് പരിശീലിപ്പിക്കും. ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു. ഈ മക്കളെല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദുഷ്ടൻ തൊടാതെ അങ്ങ് കാത്തുകൊള്ളു. ഞങ്ങളുടെ ആത്മാവല്ല അങ്ങ് അവരെ വളർത്തി സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയക്കും. രോഗികളായിരിക്കുന്നവരെ ഇപ്പോഴങ്ങ് സൗഖ്യമാക്കണം. ഇങ്ങയുടെ സമാധാനം ഈ മക്കളുടെ മേൽ കൽപ്പിക്കും. വിവിധ ആവശ്യ ഭാരങ്ങളുമായിരിക്കുന്നവരുടെ മേല് പ്രിയ നല്ല പിതാവേ അങ്ങയുടെ പരിഹാരവും കൊടുക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗികളായിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ വേദനകളും വിട്ടുമാറട്ടെ. ശാരീരിക അസുഖങ്ങളും വിട്ടുമാറട്ടെ. അതിന്റെ പിന്നിലുള്ള എല്ലാ സ്പിരിറ്റുകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ദൈവത്തിന്റെ സമാധാനം മക്കളുടെ ഉള്ളിൽ കൽപ്പിക്കുന്നു. പ്രിയ പിതാവേ, പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചത് നന്ദിയോടെ സ്തോത്രം. ഈ അന്ത്യനാളുകളിൽ കർത്താവേ ജയം പ്രാപിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുന്നതിനായി നന്ദി, ഒരുക്കുന്നതിനായി നന്ദി. മഹത്വം എല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തു നാമത്തിൽ. പിതാവേ താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഗ്ലോറി, ഹല്ലേലൂയ. പ്രൈസുള്ള സഹോദരികളെ, കർത്താവ് നമ്മളോട് സംസാരിച്ചല്ലോ. കേട്ട വചന പ്രകാരം നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്യുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഫേസ്ബുക്കിലൂടെ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം എൻ്റെ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. കർത്താവ് മാനിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം മറക്കരുത്. അപ്പോൾ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, www.kingdommessages.com kingdommessages.com. അത് സന്ദർശിച്ച് ധാരാളം സന്ദേശങ്ങൾ അവിടെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അവിടെ നമ്മുടെ പുസ്തകങ്ങളുണ്ട്, സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അത് വായിക്കാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ദൈവം ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യവും അത് ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായി. പ്രൈസ് ദി ലോർഡ്.